ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ചെലവഴിക്കുന്ന സമയം അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന സമയമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ഒരല്പം കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ ഒരു അമലായി അതിനെ സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിയാദിൽ ഷെയ്ഖ് ഫഹദ് അൽ ഫുഹൈദ് ഹഫിളഹുല്ലയെ ചില സഹോദരങ്ങൾ സന്ദർശിച്ച സമയം, കേരളത്തിൽ നിന്നുള്ള ചില സഹോദരങ്ങൾ സന്ദർശിച്ച സമയം ഷെയ്ഖ് നൽകിയിരിക്കുന്ന ചില നസീഹത്തിന്റെ പ്രധാനപ്പെട്ട ചില വശങ്ങളാണ് വിവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഷെയ്ഖിന്റെ നസീഹത്ത് ഏകദേശം ഒരു അരമണിക്കൂറിൽ താഴെ മാത്രമാണ് ഉണ്ടായത്. ബാക്കിയുള്ള സമയങ്ങളിൽ പല ആളുകളും, ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില സഹോദരങ്ങളും ഷെയ്ഖിനോട് നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടികളാണ് ഷെയ്ഖ് നമുക്ക് നൽകിയത്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായി വിവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഉണർത്താനുള്ളത്, ഷെയ്ഖ് അദ്ദേഹത്തിന്റെ നസീഹത്തിൽ പ്രധാനമായും ഊന്നൽ നൽകി പറഞ്ഞിരിക്കുന്ന വിഷയം എന്നുള്ളത് നമ്മുടെ തസ്കിയത്തുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ തസ്കിയത്തും തർബിയത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഷെയ്ഖ് കൂടുതൽ ഊന്നൽ നൽകി പറഞ്ഞത്. ഈ ഒരു വിഷയം ഗൗരവത്തോടുകൂടി നമ്മൾ കേൾക്കണം, അതിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. കാരണം ഇന്ന് പല ആളുകളും അല്ലെങ്കിൽ പല സഹോദരങ്ങളും ദീന് മനസ്സിലാക്കിയ, തൗഹീദ് മനസ്സിലാക്കിയ പല സഹോദരങ്ങളും കേവലം അവരുടെ ശ്രദ്ധ ചെലവഴിക്കുന്നത് തൗഹീദ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. തൗഹീദാണ് ഏറ്റവും അടിസ്ഥാനം. തൗഹീദിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. തൗഹീദാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാനദണ്ഡം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അതിൽ പഠിക്കണം. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങി ഒരു വശത്ത് നമ്മുടെ തർബിയത്തുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ നമ്മുടെ അഖ്ലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം അലസത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധയില്ലായ്മ, നമുക്ക് ഒതുങ്ങുന്ന മസലയാണെങ്കിലും നമ്മേക്കാളും വലിയ മസായിലുകളാണെങ്കിലും അതിലൊക്കെ സംസാരിക്കാൻ കാണിക്കുന്ന അമിതമായ ആവേശം, നമുക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള നമ്മുടെ നിസ്കാരം, നമ്മുടെ വുളു, കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ബാധ്യതകൾ എന്തൊക്കെയാണോ റബ്ബ് നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ, അഥവാ ആഖിറത്തിൽ നമ്മോട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുമെന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ശരീഅത്ത് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ, ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കണമെന്ന ധ്വനിയോടുകൂടി ശരീഅത്ത് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളിൽ അലസത കാണിച്ച് വലിയ വലിയ വിഷയങ്ങളിൽ തലയിടുന്നവർ, വലിയ വലിയ കാര്യങ്ങളിൽ സംസാരിക്കുന്നവർ, അത്തരത്തിലുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് ഷെയ്ഖ് ഫഹദ് അൽ ഫുഹൈദ് ഹഫിളഹുല്ല നമുക്ക് ഈ നസീഹത്തിൽ പ്രധാനമായും നൽകിയിട്ടുള്ളത്. ഈ പറയുന്ന നാനടക്കം കേൾക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ശ്രദ്ധിക്കണം. ഒരു കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഒന്ന് രണ്ട് ആമുഖം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, നാം പറയുന്ന ഓരോരോ വാക്ക്, നാം പറയുന്ന ഓരോരോ വാക്ക്, ഒരു പക്ഷേ നമ്മൾ പറയുന്ന പല വാക്കുകളും ഇന്ന് പല ആളുകളും ദീനിന്റെ മറപിടിച്ചുകൊണ്ട് പറയും. നമ്മൾ ദീനിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് പറയും. ദീനിന്റെ മറപിടിച്ചുകൊണ്ട് നമുക്ക് അർഹിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ യോഗ്യതയ്ക്ക് നിരക്കാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ, നമുക്ക് നമ്മുടെ ദർജയേക്കാളും ഉയർന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, നമുക്ക് നമ്മളുമായി ബന്ധമില്ലാത്ത വിഷയങ്ങൾ, ഇങ്ങനെ നമ്മുടെ നാവിനെ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഉപയോഗിക്കുന്ന ആളുകൾ, നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ വിഷയങ്ങളിലും തലയിടുന്ന ആളുകൾ, അവരുടെയൊക്കെ മനസ്സിൽ ഈ ഒരു ആയത്തുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. കേവലം ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമുക്ക് രണ്ടു മൂന്ന് ആളുകളെ നമുക്ക് നമ്മുടെ ആശയത്തിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചില ആളുകളെ നമുക്ക് കൂടെ കൂട്ടാം. പക്ഷേ വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, അള്ളാഹുവിന്റെ മുന്നിലെത്തിയാൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മോട് വിചാരണ ചെയ്യപ്പെടും. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോരോ വാക്കുകൾ, ഒരു സഹോദരന്റെ വിഷയത്തിൽ അവൻ ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനെക്കുറിച്ച് അള്ളാഹു നമ്മോട് ചോദിക്കും. ഒരു വിഷയത്തിൽ ഇങ്ങനെയാണ് അതിന്റെ വിധി എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ നമ്മോട് ചോദിക്കും. ഏതൊരു വിഷയം നമ്മൾ സംസാരിച്ചോ അതിനെക്കുറിച്ച് അള്ളാഹു നമ്മോട് ചോദിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരടിമ ഒരു വാക്ക് മിണ്ടിയാൽ, ഒരു വാക്ക് അവന്റെ നാവ് കൊണ്ട് അവൻ ഒരു അക്ഷരം അവൻ സംസാരിച്ചാൽ അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അരികിൽ അതിന്റെ വിചാരണ ഉണ്ടാകും. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, ഈ ഒരു ആയത്ത്, സൂറത്തു സ്വാഫാത്തിലെ 24-ാമത്തെ ഈ വചനം നമ്മുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ വിജയം തീർച്ചയാണ്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, നീ ചെയ്യുന്ന പ്രവർത്തനം, നീ പറയുന്ന വാക്കുകൾ, അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ചോദിക്കും. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസൂലു ഖദമ ഇബ്നു ആദം യൗമൽ ഖിയാമ ഹത്ത യുസ്അല അൻ അർബ, നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ ഒരടിമയുടെയും കാൽ ഒരടി പോലും അള്ളാഹുവിന്റെ മുന്നിൽ മുന്നോട്ട് നീക്കാൻ സാധിക്കുകയില്ല. അതിലൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ യുവത്വം എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കും. ഇന്ന് നമ്മൾ പല ആളുകളും യുവാക്കളാണ്. നമ്മുടെ സംസാരം നമ്മളെക്കാളും വലിയ വിഷയങ്ങളിൽ, നമുക്ക് അള്ളാഹു നിർബന്ധമാക്കാത്ത, നമ്മുടെ ഉബൂദിയത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയത്തിൽ നമുക്കൊരു പക്ഷേ നിസ്കാരത്തിന്റെ അഹ്കാമുകൾ അറിയില്ല. നമ്മൾ സംസാരിക്കുന്നതോ വലിയ വലിയ വിഷയങ്ങൾ, വലിയ വലിയ ദീനി മസായിലുകൾ. ഇന്ന് പല ആളുകൾക്കും, ആർക്കും സംസാരിക്കാവുന്ന ഒരു മേഖലയായി ദീനി മേഖലയെ പല ആളുകളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും സംസാരിക്കാം. നേരെ മറിച്ച് മെഡിക്കൽ മേഖലയിൽ അത് പഠിച്ചവരാണ് സംസാരിക്കുന്നത്, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അത് പഠിച്ചവരാണ് സംസാരിക്കുന്നത്. ദീനിന്റെ വിഷയത്തിൽ ആർക്കും സംസാരിക്കാവുന്ന ഒരു രീതിയായി, ഒരു മേഖലയായി ദീന് മാറിയിരിക്കുകയാണ്. അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യൽ അനുവദനീയമല്ല. ദീനിൽ സംസാരിക്കണമെങ്കിൽ വ്യക്തമായ ധാരണ ഉണ്ടാകണം. അതുകൊണ്ട് അള്ളാഹു ചോദിക്കും, അൻ ശബാബിഹി ഫീമ അബ്ലാ, നിന്റെ യുവത്വം നീ എങ്ങനെ ചെലവഴിച്ചു. അൻ ഉംരിഹി ഫീമ അഫ്നാ, നിന്റെ ആയുസ്, നിനക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന വയസ്സ്, ഈ ജീവിതം നീ എങ്ങനെയാണത് ചെലവഴിച്ചത്. വ അൻ മാലിഹി മിൻ ഐന കസബഹു വഫീമ അൻഫഖ, നിന്റെ സമ്പാദ്യം എവിടുന്നുണ്ടാക്കി, നീ അതെങ്ങനെ ചെലവഴിച്ചു. വ അൻ ഇൽമിഹി മാദാ അമില ബി, നിനക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന വിജ്ഞാനം അതുപയോഗിച്ച് എങ്ങനെയാണ് നീ പ്രവർത്തിച്ചത്. ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ ഒരടിമക്കും അള്ളാഹുവിന്റെ മുന്നിൽ ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഈ ഒരു ആയത്ത്, സൂറത്തു സാഫാത്തിലെ 24-ാം വചനം, എല്ലാ സഹോദരങ്ങളുടെയും കണ്ണു മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മോട് അന്യായമായി നമ്മുടെ വിഷയത്തിൽ ഒരാൾ പറഞ്ഞാലും നമ്മൾ തിരിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഇതിന് മറുപടി പറയണം, അവൻ എന്നെ കുറിച്ച് തോന്നിയതൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്കെന്തും അവനെ പറയാൻ ശരിയായ അനുവാദം നൽകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു വിഭാഗത്തിനോട് നിങ്ങൾക്ക് ശത്രുതയുണ്ടെന്ന് കരുതി നിങ്ങൾക്ക് തോന്നിയ പോലെ നീതിയില്ലാതെ നിങ്ങൾ സംസാരിക്കരുത്. ഇഅദിലു, നിങ്ങൾ അവരോട് നീതി കാണിക്കുക, നിങ്ങൾ നീതിയോടുകൂടി സംസാരിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ ആര് ചീത്ത വിളിച്ചാലും, നമ്മെ ആര് കുറ്റം പറഞ്ഞാലും, നമ്മെ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചാലും, തിരിച്ചു പറയുമ്പോൾ ഹക്ക് മാത്രം പറയുക, നീതിയോടുകൂടി സംസാരിക്കുക, റബ്ബിന്റെ മുമ്പിൽ ഞാൻ വിജയിക്കണമെന്ന നീയത്തോടുകൂടി സംസാരിക്കുക. അതല്ലാതെ ഏത് മേഖലയും നിസാരമായി ലഘുവായി കൈകാര്യം ചെയ്യുന്ന, ധൃതി കാണിക്കുന്ന, അമിത ആവേശം കാണിക്കുന്നവരിൽ ഒരിക്കലും നാം ആരും ഉൾപ്പെടാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തയ്യിബ്, ഷെയ്ഖിനെ അന്ന് നമ്മൾ കണ്ട സമയം ഷെയ്ഖ് പ്രധാനമായും നമുക്ക് നൽകിയിരിക്കുന്ന നസീഹത്തുകളുടെ ചില ഭാഗങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഷെയ്ഖ് തുടങ്ങിയത് തന്നെ സൂറത്തുൽ അനആമിലെ 2 ആയത്തുകൾ പറഞ്ഞുകൊണ്ടാണ്. സൂറത്തുൽ അനആമിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന 2 ആയത്തുകൾ പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഈ കലിമ, അദ്ദേഹത്തിന്റെ നസീഹത്ത് ആരംഭിച്ചത്. സൂറത്തുൽ അനആമിലെ 52-ാമത്തെ വചനം, ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك عليهم من شيء فتطردهم فتكون من الظالمين. അതുപോലെ തന്നെ അതിനുശേഷമുള്ള ആയത്ത്, وكذلك فتنا بعضهم ببعض ليقولوا أهؤلاء من الله عليهم من بيننا أليس الله بأعلم بالشاكرين.
ഈ ആയത്തിനെ അവലംബിച്ചുകൊണ്ടാണ് ഷെയ്ഖ് അന്ന് പ്രധാനമായും നമുക്ക് ചില നസീഹത്തുകൾ നൽകിയത്. ഈ 2 ആയത്തുകളെ അവലംബിച്ചുകൊണ്ടാണ് ഷെയ്ഖ് നമുക്ക് നസീഹത്ത് നൽകിയത്. സൂറത്തുൽ അനആമിലെ 52-53 ആയത്തുകൾ, സൂറത്തുൽ അനആമിലെ 52-53 ആയത്തുകൾ നിങ്ങളുടെ അരികിൽ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം നമ്മളൊന്ന് വായിക്കുക, നമ്മൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ പരിശ്രമിക്കുകയും ചെയ്യുക. ഷെയ്ഖ് ഇവിടെ പറഞ്ഞു, ബറക്കല്ലാഹു ഫീക്കും, ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. എന്താണ് ആയത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം? വലാ തത്റുദുല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വലഅശി യുരീദൂന വജഹ, രാവിലെയും വൈകുന്നേരവും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നവർ, അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവരെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ആട്ടിയകറ്റരുത്, അവരെ ആട്ടിയകറ്റാൻ പാടില്ല എന്നാണ് ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ശേഷം പറയുന്നു, ഫതതറുദഹും ഫതകൂന മിൻ അള്ളാലിമീൻ, അങ്ങനെ നിങ്ങൾ ആട്ടിയകറ്റുകയാണ് എങ്കിൽ അവർ താങ്കൾ ളാലിമീങ്ങളിൽപ്പെട്ടവരാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നു. ഈ ആയത്ത് പറഞ്ഞ ശേഷം സൂഹ് പറഞ്ഞു, ഈ ആയത്ത് അവതരിക്കാനുള്ള ഒരു കാരണമുണ്ട്, ഈ ആയത്ത് അവതരിക്കാനുള്ള ഒരു കാരണമുണ്ട്. ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ദഅവത്ത് ആരംഭിച്ചു, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങി. ജനങ്ങളോട് ഏകദൈവാരാധന, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, തൗഹീദിന്റെ പ്രഖ്യാപനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നടത്തി. ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തെ കുറിച്ച് അറിയാവുന്ന നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യകാലം ഇസ്ലാം സ്വീകരിച്ചത് പ്രധാനമായും ബലഹീനരായ ദുർബലരായ ആളുകളാണ്, ദുർബലരായ സഹാബികളാണ്, ആളുകൾക്കിടയിൽ വലിയ വിലയില്ലാത്ത അല്ലെങ്കിൽ വലിയ സാമ്പത്തികമായ ശേഷി കൊണ്ട് അറിയപ്പെടാത്ത പാവങ്ങളായ പല സഹാബികളാണ് ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടം ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്. ഷെയ്ഖ് ഉദാഹരണമായി പറഞ്ഞത് മൂന്ന് സഹാബികളെയാണ്, ഒന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് സുഹൈബ് അർറൂമി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് അൽ ഹുദലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികളാണ് ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചത്, ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചത്. അതുപോലെ തന്നെ അന്ന് ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ് ഖബ്ബാബ് ഇബ്നുൽ അറസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പല സഹാബികളും. ഷെയ്ഖ് മൂന്നാളുകളുടെ പേരാണ് പറഞ്ഞു. ഈ ആളുകൾ അല്ലെങ്കിൽ ഈ ബലഹീനരായ ആളുകൾ അല്ലെങ്കിൽ അന്നത്തെ ജനങ്ങൾ വലിയ വില കൽപ്പിക്കാത്ത ഈ പറയപ്പെട്ട സഹാബികൾ, ഇവർ ഇസ്ലാം സ്വീകരിച്ച സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മറ്റിതര കാഫിരീങ്ങളെയും മറ്റിതര കുഫ്ഫാറുകളുടെ നേതാക്കന്മാരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ഈ കുഫ്ഫാറുകളുടെ നേതാക്കന്മാർ, മക്കയിലെ കുഫ്ഫാറുകളുടെ നേതാക്കന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദേ, നിന്റെ ദീൻ നമ്മൾ സ്വീകരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ സ്വീകരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിന്റെ അരികിലുള്ളത് ആരാണ്? ബിലാലാണ്, അതുപോലെ തന്നെ സുഹൈബാണ്, ഇബ്നു മസ്ഊദാണ്, നമ്മുടെ കൂട്ടത്തിൽ വലിയ വലിയ പ്രമാണിമാരുണ്ട്, ആ പ്രമാണിമാരെ ഒന്നും നിന്റെ കൂടെ കൂടുന്നതായി കാണാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് നിന്റെ കൂടെ നമ്മൾ ഇരിക്കണമെങ്കിൽ, മുഹമ്മദേ, നിന്റെ കൂടെ നമ്മൾ ഇരിക്കണമെങ്കിൽ, നിന്റെ സംസാരം നമ്മൾ കേൾക്കണമെങ്കിൽ, ഒരു കാര്യം നിശ്ചയി, ഈ ഉള്ള പാവങ്ങളായ ബലഹീനരായ ഈ സഹാബികളെയൊക്കെ നീ പുറത്താക്കുകയാണെങ്കിൽ, അവരെ നീ ആട്ടിവിടുകയാണെങ്കിൽ, നിന്റെ കൂടെ ഇരിക്കാനും നിന്റെ സംസാരം കേൾക്കാനും നമ്മൾ തയ്യാറാണ് എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ കാഫിരീങ്ങൾ പറഞ്ഞു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കാനുള്ള പശ്ചാത്തലം. ഇങ്ങനെ മക്കയിലെ കാഫിരീങ്ങൾ, മക്കയിലെ കുഫ്ഫാറുകൾ അഹങ്കാരത്തിന്റെയും അവരുടെ ഗർവിന്റെയും ഈ സംസാരം സംസാരിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് ഇറക്കി, വല തത്റുദിൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജഹ, വല തത്റുദ് പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കയിലെ കാഫിരീങ്ങൾ അവരാവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകാം, അവരാവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്, ഈ പാവങ്ങളായ ദുർബലരായ ആരും വകവെക്കാത്ത താങ്കളിൽ ഇസ്ലാം സ്വീകരിച്ച, താങ്കൾ കൊണ്ടുവന്നിരിക്കുന്ന അഖീദ വിശ്വസിച്ച ഇവരെ ഒഴിവാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്, പക്ഷേ വല തത്റുദ് അവരെ ഒഴിവാക്കാൻ പാടില്ല, അവരെ ആട്ടിയകറ്റാൻ പാടില്ല. വല തത്റുദിൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, അവർ ആരാണ്? അവർ കേവലം എവിടുന്നെങ്കിലും വന്നവരല്ല, അല്ലെങ്കിൽ വല അവരുടെ വിശേഷണം എന്താണ്? അള്ളാഹു പറയുകയാണ്, അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, രാവിലെയും വൈകുന്നേരവും അവർ ദുആ ചെയ്യുന്നവരാണ്, രാവിലെയും വൈകുന്നേരവും അവർ ദുആ ചെയ്യുന്നവരാണ്. ഇവിടെ ദുആ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇബാദത്ത് അർപ്പിക്കുന്നവരാണ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? പല രൂപത്തിൽ തഫ്സീറുകൾ കാണാം. ഷെയ്ഖ് പറഞ്ഞത് അഞ്ചു വക്ത് നിസ്കാരം അതിന്റെ സമയത്ത് വേണ്ടതുപോലെ നിർവഹിക്കുന്നവരാണ്, അഞ്ചു വക്ത് നിസ്കാരം അതിന്റെ സമയം വേണ്ടതുപോലെ നിർവഹിക്കുന്നവരാണ്, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ ഓർക്കുന്നവരാണവർ. അതേപോലെ തന്നെ ഷെയ്ഖ് അതിന്റെ കൂടെ ചേർത്തി പറഞ്ഞു, രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകളുടെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുന്നവരാണവർ. അത് പൊതുവെ എല്ലാ സത്യവിശ്വാസികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ കണിശതയുണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം. അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ, ആ വിഷയത്തിലും ശ്രദ്ധയുണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗം അവർ ബലഹീനരായിരിക്കാം, അവർ നാട്ടുകാരുടെ അരികിൽ വിലയില്ലാത്തവരായിരിക്കാം, പക്ഷേ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തത്റുദ് അവരെ നിങ്ങൾ ആട്ടിയകറ്റാൻ പാടില്ല, അവരെ നിങ്ങൾ ആട്ടിയകറ്റാൻ പാടില്ല. കാരണം അവർ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. എന്താണ് അവരുടെ മറ്റൊരു സിഫത്ത് എന്നുള്ളത്, മറ്റൊരു വിശേഷണം എന്താണ്? യദുഊന റബ്ബഹും, അവർ ഇബാദത്ത് ചെയ്യുന്നത് അവരുടെ റബ്ബിനെയാണ്, അവർ ഇബാദത്ത് അർപ്പിക്കുന്നത് അവരുടെ റബ്ബിന് വേണ്ടിയിട്ടാണ്, അതല്ലാതെ ഏതെങ്കിലും ഒരു വലിയിന് അവർ ഇബാദത്ത് ചെയ്യുന്നില്ല. ഷെയ്ഖ് പറഞ്ഞ വാക്കുകളാണിത്. ഏതെങ്കിലും ഒരു വലിയിനല്ല അവർ ഇബാദത്തുകൾ അർപ്പിക്കുന്നത്, ഏതെങ്കിലും ഒരു നബിക്കല്ല അവർ ഇബാദത്തുകൾ അർപ്പിക്കുന്നത്, മറിച്ച് അവർ ആരാധനകൾ അർപ്പിക്കുന്നത്, അവരുടെ ഇബാദത്തുകൾ അവർ നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ്. ഇതൊരു മുഅ്മിനിന്റെ ഇസ്സത്താണ്, ഇതൊരു മുഅ്മിനിന്റെ അടിസ്ഥാനമാണ്. അവൻ ഇബാദത്തുകൾ അർപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ്. ആ രൂപത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ ഓർക്കുന്ന, അവനോട് ദുആ ചെയ്യുന്ന, അഞ്ചു വക്ത നിസ്കാരം നല്ലതുപോലെ നിർവഹിക്കുന്ന ആ കൂട്ടരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ആട്ടിയകറ്റാൻ പാടില്ല. അവരെ ഇബാദത്ത് ചെയ്യുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? യുരീദൂന വജ്ഹ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അവരെ ചെയ്യുന്ന ഇബാദത്തുകൾ കണ്ട് ആരെങ്കിലും അവരെ പുകഴ്ത്താനല്ല, അവർ നിസ്കരിക്കുന്നു എന്ന് ആരെങ്കിലും പറയാനല്ല, അവർ നോമ്പനുഷ്ഠിക്കുന്നു എന്ന് ആരെങ്കിലും അവരെ പുകഴ്ത്താനല്ല, മറിച്ച് യുരീദൂന വജ്ഹ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്, അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും ഈ നിബന്ധന പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇത് ഷെയ്ഖ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും ഈ ഒരു നിബന്ധന പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എന്താണ് ആ നിബന്ധന? ഇഖ്ലാസോടുകൂടി കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ഇഖ്ലാസോടുകൂടി കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നീ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം, നിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം. നീ നിസ്കരിച്ച നിന്റെ നിസ്കാരം, ഐഷ നീ നിസ്കരിച്ചു, എത്രത്തോളം നിന്റെ മനസ്സിൽ അള്ളാഹുവിന് വേണ്ടിയാക്കി തീർക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട്, എത്രത്തോളം സാധിച്ചിട്ടുണ്ട്. ഇന്ന് പല ആളുകളും, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, പല ആളുകളും പല വിഷയങ്ങളിലും കൂടുതൽ ശ്രദ്ധ കാണിക്കും. എന്നാൽ നിസ്കാരം കഴിഞ്ഞയുടൻ എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ചില ആളുകൾ നിസ്കാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് പത്തിൽ ഒരു പ്രതിഫലമാണ് ലഭിക്കുക, വേറെ ചില ആളുകൾക്ക് പത്തിൽ രണ്ട് പ്രതിഫലം, വേറെ ചില ആളുകൾക്ക് മൂന്ന് പ്രതിഫലം. എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഈ ഒരു ചിന്താഗതി, ഈ ഒരു ഇഖ്ലാസ് മനസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. ഈ ഒരു ഇഖ്ലാസ് കൊണ്ടുവരാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കണം. അതാണ് സഹാബത്തിന്റെ വിശേഷണമായിട്ട് അള്ളാഹു പറഞ്ഞത്, യുരീദൂന വജ്ഹ, അവർ ഈ ഇബാദത്തുകൾ ചെയ്യുന്നത് ഇഖ്ലാസോടുകൂടിയാണ്, അവർ ഈ ഇബാദത്തുകൾ ചെയ്യുന്നത് ഇഖ്ലാസോടുകൂടിയാണ്. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, നമ്മളും ഈ രൂപത്തിൽ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുകയാണ് എങ്കിൽ നമ്മുടെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുക്കും. കാരണം നമ്മൾ ചിന്തിച്ചു നോക്കിയേ, സുഹൈബിനെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ പോലെ, ബിലാലിനെ പോലെ, ഖബ്ബാബിനെ പോലെ ആളുകൾ വിലവെക്കാത്ത ഈ പാവങ്ങളായ ദുർബലരായ സഹാബികൾ, ആളുകൾ കണ്ടാൽ ആട്ടിയോടിച്ചിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ച ഈ മഹാന്മാരായ ഈ സഹാബികളുടെ ജീവിത ചരിത്രം നോക്കിയാൽ, അവരെ ആട്ടി അകറ്റാൻ മക്കയിലെ കാഫിരീങ്ങൾ, വേണ്ടപ്പെട്ടവർ, പ്രമാണിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി സംസാരിച്ചത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അവർക്ക് വേണ്ടി സംസാരിച്ചത് അല്ലാഹു ആണ്. വലാ തത്റുദിൽ ലദീന യദുഊന റബ്ബഹും, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആട്ടി അകറ്റാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നു. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ഈ രൂപത്തിൽ സഹാബത്തിന്റെ വിശേഷണത്തിൽ വന്നതുപോലെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ഇഖ്ലാസോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുക്കും. അള്ളാഹു യതവല്ലാക്, നിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു യുദാഫിഅൻ, നിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇടപെടും, നിന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും നീ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഖ്ലാസോടുകൂടി ആയിരിക്കണം. നമ്മളിവിടെ ദർസ് കേൾക്കുമ്പോൾ ഇഖ്ലാസോടുകൂടി കേൾക്കുക. ഇതെനിക്ക് എന്റെ ആഖിറത്തിൽ, എന്റെ മീസാനിൽ, എനിക്ക് നന്മയുടെ തുലാസിൽ ഇത് കാണാൻ സാധിക്കണം. സംസാരിക്കുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും ഈ ചിന്താഗതികൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതല്ലാതെ കുറെ വർഷമായി നമ്മളിങ്ങനെ ജീവിക്കുന്നു, ചില ദർസുകളൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ട്, ചില കാര്യങ്ങൾ കേൾക്കും, ചിലത് ഉൾക്കൊള്ളും, ചിലത് തള്ളും, ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇഖ്ലാസിന് മാറ്റമില്ല, പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടിയാണോ എന്ന് പുനഃപരിശോധന നടത്താറില്ല, നമ്മുടെ ഈമാനിൽ പ്രത്യേകിച്ച് വർധനമൊന്നും നമുക്ക് തോന്നുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്? നമ്മുടെ ഈമാൻ അന്നും ഇന്നും ഒരുപോലെയാണ് എങ്കിൽ, ഇന്നലെ നമ്മളുടെ അവസ്ഥയും ഇന്ന് നമ്മുടെ അവസ്ഥയും, അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ അവസ്ഥയും ഈ മാസത്തെ അവസ്ഥയും ഒരുപോലെയാണ്, ഈമാനിൽ ഒരു കുറവുമില്ല, അല്ലെങ്കിൽ ഈമാനിൽ ഒരു കൂടുതലുമില്ല, അങ്ങനെ കൂടുതൽ വരുന്ന ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലില്ല എങ്കിൽ പിന്നെ നമ്മൾ ഈ ദീന് പഠിക്കുന്നത് കൊണ്ട് ഉദ്ദേശം എന്താ? നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഏറ്റവും പ്രധാനമായ ഉദ്ദേശം നമ്മുടെ ഈമാൻ വർദ്ധിക്കണം, ഈമാൻ അധികരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി കൂടുതൽ അടുപ്പമുണ്ടാകണം. അതാണ് നമ്മുടെ ഉദ്ദേശം, അതാണ് സഹാബത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയായി അള്ളാഹു പറഞ്ഞത്. യുരീദൂന വജ്ഹ, അവർ ഇഖ്ലാസോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. നമ്മളൊക്കെ മനഃപ്പാഠമാക്കുന്ന ഒരു ഹദീസാണ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിശ്ചയമായും അള്ളാഹു അമലുകൾ സ്വീകരിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നിയ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ നന്മകളും നന്മകൾ അധികരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ തിന്മകൾ നമുക്ക് സംഭവിക്കുക. രണ്ടു പേർ രാവിലെ ഫജ്ർ നിസ്കാരത്തിന് മസ്ജിദിലേക്ക് പോകുന്നു എന്ന് സങ്കല്പിക്കുക. ഈ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഹദീസ് ഷെയ്ഖ് പറഞ്ഞതാണ്. രണ്ടു പേർ രാവിലെ മസ്ജിദിലേക്ക് സുബ്ഹ് നിസ്കാരത്തിന് പോകുന്നു എന്ന് സങ്കല്പിക്കുക, രണ്ടുപേരും ഒരേ മസ്ജിദിൽ ഒരേ ഇമാമിന്റെ പിന്നിൽ രണ്ട് റക്അത്ത് ഒരേ രൂപത്തിൽ നിസ്കരിക്കുന്നു, പക്ഷേ രണ്ടു പേർക്കും ലഭിക്കുന്ന പ്രതിഫലം ഒന്നാകണമെന്നില്ല. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഒരു വ്യക്തി അത്രയും ഇഖ്ലാസോടുകൂടി മനസ്സ് നന്നാക്കി, മനസ്സ് ശുദ്ധീകരിച്ച്, അള്ളാഹുവിനെ ചിന്തിച്ച് നിസ്കാരത്തിൽ നല്ല ശ്രദ്ധ കൊടുത്ത് നിസ്കരിക്കുന്നു, അവന്റെ പ്രതിഫലം പോലെയല്ല. മറ്റേ വ്യക്തി നിസ്കരിക്കുമ്പോൾ അവന്റെ ചിന്ത എന്താ? ഇനി ജോലിക്ക് പോകണം, ജോലിക്ക് പോകാൻ ചിന്തയാണ്. അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചു സങ്കല്പിക്കാം, ദീനി വിഷയങ്ങൾ തന്നെ ചില ആളുകൾ വേണ്ടാത്ത പല കാര്യങ്ങളും ചിന്തിക്കും, അവൻ ഇങ്ങനെ പറഞ്ഞു, ഇയാൾ അങ്ങനെ പറഞ്ഞു, എന്താണ് ശരി? നിസ്കാരത്തിൽ ഇങ്ങനെ നമുക്ക് ചിന്ത വരുന്നുണ്ട് എങ്കിൽ ആദ്യത്തെ ആ വ്യക്തി നിസ്കാരത്തിൽ ശ്രദ്ധ കൊടുത്ത് നിസ്കരിച്ച വ്യക്തിയാണ് കൂടുതൽ ആ അമലിൽ ഇഖ്ലാസ് കാണിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കുന്നത്, അത് സഹീഹാകുന്നത് നമ്മുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഷെയ്ഖ് പറഞ്ഞു, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുക, ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുക. ഷെയ്ഖ് പറഞ്ഞു, അതിന് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയം ഒന്ന്, ഹുബ്ബുല്ലാഹ്, നിന്റെ അള്ളാഹുവിനോടുള്ള നിന്റെ സ്നേഹം എന്താണ് നീ വിലയിരുത്തുക. റബ്ബിനോടുള്ള നിന്റെ സ്നേഹം എന്താണെന്ന് നീ വിലയിരുത്തുക. എന്താണ് റബ്ബിനോട് സ്നേഹം എന്ന് പറഞ്ഞാൽ? ഷെയ്ഖ് അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞു, ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് റബ്ബിനോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ കേവലം എനിക്ക് റബ്ബിനെ ഇഷ്ടമാണ്, എനിക്ക് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ അത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തായി തീരുമോ? അങ്ങനെയാണെങ്കിൽ എല്ലാ മുസ്ലിമീങ്ങളും പറയുന്നു, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടമാണ്. ഈ ഇഷ്ടം അള്ളാഹുവിനോട് നമ്മൾ പറയുന്ന ഈ മഹബ്ബത്ത് എത്രത്തോളം നമ്മുടെ പ്രവർത്തനത്തിൽ വരുന്നുണ്ട്? നമ്മുടെ നിസ്കാരത്തിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധ കാണിക്കുന്നുണ്ട്? നമ്മുടെ കടമിടപാടുകളിൽ അല്ലെങ്കിൽ ക്രയവിക്രയങ്ങളിൽ ആളുകളോടുള്ള ഇടപാടുകളിൽ എത്രത്തോളം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കാറുണ്ട്? നമ്മുടെ ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ എത്രത്തോളം റബ്ബിനെ സൂക്ഷിക്കാറുണ്ട്? നമ്മുടെ മക്കളുടെ തർബിയത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം റബ്ബിനെ സൂക്ഷിക്കാറുണ്ട്? സഹോദര, ഈ വിഷയത്തിലൊന്നും നീ ശ്രദ്ധ കാണിക്കുന്നില്ല, നിന്റെ ഭാര്യയോടുള്ള ഹുഖൂഖുകൾ നീ പാലിക്കുന്നില്ല, നിന്റെ മക്കളോടുള്ള നിന്റെ അള്ളാഹു നിനക്ക് നിർബന്ധമാക്കിയ ബാധ്യതകൾ നീ നിറവേറ്റുന്നില്ല, ഇതൊന്നും നീ ചെയ്യാതെ നിനക്ക് അള്ളാഹുവിനോട് മഹബ്ബത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല. അള്ളാഹുവിനോട് മഹബ്ബത്ത് ഉണ്ട് എങ്കിൽ അത് നിന്റെ പ്രവർത്തനത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹുസ്നുള്ളന്നി ബില്ലാ, അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണ മാത്രം വെക്കുക, അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണ വെക്കുക. നിനക്കൊരു പ്രയാസം വന്നാൽ നിന്നെ അള്ളാഹു എന്തെ ഇങ്ങനെ പ്രയാസപ്പെടുത്തിയത് എന്ന് നീ ചിന്തിക്കരുത്, മറിച്ച് അള്ളാഹു എനിക്ക് എന്തെങ്കിലും ഇതിൽ ഖൈർ കണ്ടിട്ടുണ്ടാകും. ഖദറല്ലാഹു മാ ശാ ഫഅൽ, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അവൻ ഉദ്ദേശിക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നു. ഒരു പക്ഷേ എനിക്ക് ഒറ്റ നോട്ടത്തിൽ അത് പ്രയാസം തോന്നിയാലും അള്ളാഹുവിന്റെ അരികിൽ എനിക്ക് ഖൈറായിരിക്കും ആ പ്രവർത്തനത്തിൽ എന്ന് നീ വിശ്വസിക്കാൻ നീ തയ്യാറാവുക. ഹുസ്നുള്ളന്നി ബില്ലാ, അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണ മാത്രം ഉണ്ടാവണം. അതുപോലെ തന്നെ ഷെയ്ഖ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൃദയം ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സലാമത്തു സദർ, നമ്മുടെ ഹൃദയം മറ്റ് മുസ്ലിമീങ്ങളോട്, സാധാരണക്കാരോട്, സാധാരണ മുസ്ലിമീങ്ങളോട് ഹൃദയം ശുദ്ധിയായിരിക്കണം. ആളുകളോട് വെറുപ്പും വിദ്വേഷവും വെച്ച് നടക്കാൻ പാടില്ല, ആളുകളോട് വെറുപ്പും വിദ്വേഷവും വെച്ച് നടക്കാൻ പാടില്ല. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ അവരെ കണ്ടാൽ നമ്മൾ ചിരിക്കുക, അവരോട് നമ്മൾ സലാം പറയുക. മുസ്ലിമിന് മുസ്ലിമിനോടുള്ള ബാധ്യതകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന ബാധ്യതകൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരിക. ഒരു മുസ്ലിം സഹോദരനെ കണ്ടാൽ അവനോട് നല്ല സംസാരം നമ്മൾ സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര എത്ര ഹദീസുകൾ സഹോദരങ്ങളെ നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ ഒരു മുസ്ലിമായ സഹോദരനെ കണ്ട് അവനോട് ചിരിക്കുന്ന പുഞ്ചിരി, അത് സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു സഹോദരന്റെ ആവശ്യത്തിൽ നീ പോവുകയാണെങ്കിൽ നിന്റെ സഹായത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന് പഠിപ്പിച്ചു തന്നു. ഈ ഒരു സഹോദരന്റെ പ്രയാസം നീക്കിക്കൊടുത്താൽ ആഖിറത്തിൽ അള്ളാഹു നിന്റെ പ്രയാസം നീക്കിത്തരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരാളോടും നിങ്ങൾ വെറുപ്പ് വെക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. ആരോടും നിങ്ങൾ വെറുപ്പ് വെക്കാൻ പാടില്ല, ഒരു മുസ്ലിം സഹോദരനോട് നിങ്ങൾ വെറുപ്പ് വെക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് മുബ്തദിഈന്റെ മറ്റു വിഷയങ്ങളല്ല, മറിച്ച് പൊതുവെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഷെയ്ഖിവിടെ പ്രധാനമായി പറഞ്ഞത് മറ്റു മുസ്ലിമീങ്ങളോട് നമ്മുടെ ഹൃദയം ശുദ്ധിയോടുകൂടി സമീപിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ആരോടും അനാവശ്യമായി നമ്മൾ വെറുപ്പ് വെക്കാൻ പാടില്ല. ഇന്ന് ഭൗതിക വിഷയങ്ങളിൽ എത്ര ആളുകളാണ് വെറുപ്പ് വെക്കുന്നത്, ജോലിയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥലം ഇടപാടിന്റെ വിഷയത്തിൽ. ഇങ്ങനെ ദുനിയാവിന്റെ പല വിഷയങ്ങളിലും പരസ്പരം വെറുപ്പ് വെച്ച് നടക്കുന്ന ആളുകൾ, ഷെയ്ഖ് പറഞ്ഞു സലാമത്തു സദർ, നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാകണം. അതുപോലെ തന്നെ അത്തവക്കുലു അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുലു ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. എന്തു വന്നാലും എന്റെ റബ്ബെന്നെ കൈവിടില്ല. ഇന്ന് പല ആളുകൾക്കും ഭാവിയെ കുറിച്ച് ചിന്തിച്ച് പേടിയാണ്, എന്റെ ഭാവി എന്താകും, എന്റെ ഭാവിയിലെ അവസ്ഥ എന്താണ്. സഹോദര, നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ നിന്നെ കൈവിടാത്ത നിന്റെ റബ്ബ് ഈ ഭൂമിയിൽ നിന്നെ കൈവിടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഏറ്റെടുക്കും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നീ ഇഖ്ലാസോടുകൂടി കാര്യങ്ങൾ സമീപിക്കാൻ തയ്യാറാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ ഷെയ്ഖ് പറഞ്ഞ ഈ നാല് കാര്യങ്ങളാണ്. ഒന്ന്, ഹുബ്ബുല്ലാഹ്, അള്ളാഹുവിനോടുള്ള സ്നേഹം സത്യസന്ധമാക്കുക. രണ്ട്, ഹുസ്നുൽ ളന്നി ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണ മാത്രം വെക്കുക. മൂന്നാമത്തേത്, മറ്റിതര മുസ്ലിം സഹോദരങ്ങളോട് നിന്റെ ഹൃദയം ശുദ്ധിയാകാൻ നീ പരിശ്രമിക്കുക. അതുപോലെ തന്നെ അത്തവക്കുലു അലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിഷയങ്ങൾ ബരമേൽപ്പിക്കുക. ഇങ്ങനെ ഹൃദയം ശുദ്ധീകരിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് നന്നാക്കാൻ സാധിക്കും, ഇഖ്ലാസോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ഇന്ന് ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, അവർ പറയും ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഹൃദയം ശുദ്ധീകരിക്കണം, ഹൃദയം ശുദ്ധീകരിക്കണം. അവിടെയാണ് ഈമാൻ എന്ന് പറയും. എന്നിട്ട് പുറത്തോ താടി വടിച്ച് നടക്കും, അവർ പാട്ടുകൾ കേൾക്കുന്നുണ്ടാകും, മ്യൂസിക്കുകൾ കേൾക്കുന്നുണ്ടാകും. അതൊരിക്കലും ശരിയായ വാദമല്ല. നേരെ മറിച്ച്, ഒരു വ്യക്തിയുടെ ഹൃദയം ശുദ്ധിയാണ് എങ്കിൽ അതിന്റെ പ്രതിഫലനങ്ങൾ പുറത്ത് കാണാൻ സാധിക്കും, അവന്റെ പ്രവർത്തനങ്ങൾ നന്നാകും. ഒരു വ്യക്തി സത്യസന്ധമായി അള്ളാഹുവിനോട് ഇഷ്ടമുള്ള വ്യക്തിയാണ് എങ്കിൽ, അവന്റെ ഹൃദയത്തിൽ റബ്ബിനോടുള്ള മഹബത്ത് ഉണ്ട് എങ്കിൽ, ഒരിക്കലും അവൻ അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ അമലുകൾ നന്നാക്കാനും നമ്മൾ പരിശ്രമിക്കുക. ഈ രണ്ട് വിഷയങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ട് നമ്മൾ പരിശ്രമിക്കുക. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ലാ തബാഗദൂ, നിങ്ങൾ പരസ്പരം ദേഷ്യം വെച്ച് നടക്കരുത്, നിങ്ങൾ പരസ്പരം ദേഷ്യം വെച്ച് നടക്കാൻ പാടില്ല. വല തനാജഷു, നിങ്ങൾ പരസ്പരം ദ്രോഹം ചെയ്യാൻ പാടില്ല. ഇവിടെ ഉദ്ദേശം കച്ചവടത്തിന്റെ ഒക്കെ ചില രൂപങ്ങളാണ്, പക്ഷെ അത് വിശദീകരിക്കുന്നില്ല. എന്നിരുന്നാലും ലാ തനാജഷു, നിങ്ങൾ പരസ്പരം ദേഷ്യം ഉണ്ടാകുന്ന, പരസ്പരം സഹോദരങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു പ്രവർത്തനവും നിങ്ങൾ ചെയ്യരുത്. വല തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയാലുക്കളാകാൻ പാടില്ല. മറ്റൊരു സഹോദരന്റെ അനുഗ്രഹങ്ങൾ കണ്ടാൽ അതിൽ നിങ്ങൾ അസൂയപ്പെടാൻ പാടില്ല. നേരെ മറിച്ച്, നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ശുദ്ധീകരിക്കുക, നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ ശുദ്ധീകരിക്കുക, എന്നാൽ തന്നെ നിങ്ങളുടെ അമലുകൾ നന്നാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം നിങ്ങൾ അള്ളാഹുവിനോട് സബാത്തിന് വേണ്ടി ദുആ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ അള്ളാഹുവിനോട് സബാത്തിന് വേണ്ടി ദുആ ചെയ്യുക. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന ദുആ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഇത് ഷെയ്ഖ് പ്രധാനമായി പറഞ്ഞൊരു കാര്യമാണ്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേയെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. അതാണ് സ്വഹാബത്തിന്റെ വിശേഷണമായി ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, വലാ തത്റുദിൽ ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, രാവിലെയും വൈകുന്നേരവും അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. യുരീദൂന വജ്ഹ, അവർ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവർ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതിൽ ഷെയ്ഖ് പറഞ്ഞ മറ്റൊരു കാര്യം, അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ പെട്ടതാണ് അള്ളാഹുവിന് വജ്ഹ് ഉണ്ട് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വജ്ഹ് ഉണ്ട്. അതിന്റെ രൂപം എങ്ങനെയാണ്, അള്ളാഹു അഅലം, നമുക്കതറിയില്ല. അതിന്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. അവസാന നാളിൽ സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ വജ്ഹിലേക്ക് നോക്കും എന്ന് നുസൂസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അവസാന നാളിൽ സത്യവിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹിലേക്ക് നോക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വജ്ഹിലേക്ക് നോക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ഷെയ്ഖ് അതിനിടയിൽ ദുആ ചെയ്യുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ശേഷം ഷെയ്ഖ് പറഞ്ഞു, ഇങ്ങനെ ഈ രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ആളുകളൊന്നും വില കൊടുക്കുന്നില്ല എങ്കിലും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ ആളുകളെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തത്റുദ്, അവരെ ആട്ടി അകറ്റാൻ പാടില്ല, അവരെ ആട്ടിവിടാൻ പാടില്ല. ഇവിടെ ഷെയ്ഖ് പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഒരാൾ നമ്മുടെ അരികിലേക്ക് വന്നാൽ അവരെ നമ്മൾ ആട്ടിവിടാൻ പാടില്ല. അങ്ങനെ ആട്ടിവിട്ടാൽ ഫതകൂന മിൻ അള്ളാലിമീൻ, നമ്മൾ ദുൽമ ചെയ്തവരാണ്, നമ്മൾ അതിക്രമം പ്രവർത്തിച്ചവരാണ്. ഷെയ്ഖ് പറഞ്ഞു, ആര് വന്നാലും ഇത്രത്തോളം നമ്മുടെ അരികിൽ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ച് ഒരാൾ സമീപിച്ചാൽ പോലും അവരെ ബഹുമാനിക്കുക, അവരോട് നല്ല രൂപത്തിൽ നമ്മൾ സംസാരിക്കുക, അതല്ലാതെ അവരെ ആട്ടിവിട്ട് അവരോട് മോശമായ വാക്കുകൾ പറയുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ കാര്യമല്ല. ഒരാൾ നിന്നിട്ട് ഉദാഹരണം പറഞ്ഞു, ഒരാൾ നമ്മുടെ അരികിലേക്ക് വന്നു എന്ന് സങ്കല്പിക്കുക, എന്തെങ്കിലും സാമ്പത്തികമായ ഒരു സഹായം അവർ ചോദിച്ചു, നമ്മുടെ അരികിൽ സദഖയുടെ സമ്പാദ്യം കഴിഞ്ഞു, സകാത്തിന്റെ സമ്പാദ്യം കഴിഞ്ഞു, ഇനി അദ്ദേഹത്തിന് നൽകാൻ ഒന്നുമില്ല എങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, നിന്റെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരട്ടെ എന്ന് പറയുക, നിനക്ക് അള്ളാഹു നന്മ നൽകട്ടെ എന്ന് പറയുക, അതല്ലാതെ നീ മിസ്കീനാണ്, നീ ഇവിടുന്ന് വിട്ടുപോകണം എന്നിങ്ങനെ ആക്ഷേപ വാക്കുകൾ കൊണ്ട് അവനെ ആട്ടി അകറ്റാൻ പാടില്ല എന്ന് ഷെയ്ഖ് ഇതിന്റെ കൂടെ സൂചിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും നല്ല രൂപത്തിൽ അങ്ങനെ വരുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുക, ഏറ്റവും നല്ല രൂപത്തിൽ അങ്ങനെ വരുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുക. നമുക്കറിയില്ല, ഒരു പക്ഷേ ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നല്ല രൂപത്തിൽ ദുനിയാവിന്റെ വിഭവങ്ങൾ നൽകിയിട്ടുണ്ടാകാം. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അള്ളാഹു അതിനെ എടുത്തു കളയാൻ സാധിക്കുന്നവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പണമില്ലാത്ത ആളുകൾ, പാവങ്ങളായ ആളുകൾ, മസാക്കീനുകൾ, ഫുഖറാക്കൾ നമ്മെ സമീപിച്ചാൽ അവരെ മോശമായ കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ പാടില്ല, അവരെ മോശമായ കണ്ണുകൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കാൻ പാടില്ല, മറിച്ച് അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുക, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് വർത്തിക്കുക, അവരുടെ പ്രയാസങ്ങൾ നീങ്ങാൻ നമ്മൾ ദുആ ചെയ്യുക. ഫതറുദുഹും, അതല്ലാതെ അവരെ നിങ്ങൾ ആട്ടി അകറ്റാൻ പാടില്ല എന്ന് ഷെയ്ഖ് പറഞ്ഞു. ശേഷം ഷെയ്ഖ് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആമിലെ അതിനുശേഷമുള്ള വചനത്തിൽ നമ്മോട് പറയുന്നു, വകദാലിക ഫതന്ന ബഅലഹും ബിബഅദ് ليقولوا أهؤلاء من الله عليهم من بيننا أليس الله بأعلم بالشاكرين. നേരത്തെ പറഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ കാഫിരീങ്ങൾ ഈ പാവങ്ങളായ സഹാബികളെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, പ്രവാചകരെ അല്ലെ മുഹമ്മദേ, ഇവരുടെ കൂടെ ഇരിക്കാൻ നമുക്ക് സാധിക്കില്ല, അവരെ ആട്ടി അകറ്റിയാൽ നമ്മൾ വേണമെങ്കിൽ നിന്റെ കൂടെ ഇരിക്കാം എന്ന് കാഫിരീങ്ങൾ പറയാറുണ്ട്. അതിനുശേഷമുള്ള ആയത്തിൽ അള്ളാഹു പറയുകയാണ്, وكذلك فتنا بعضهم ببعض ليقولوا أهؤلاء من الله عليهم من بيننا أليس الله بأعلم بالشاكرين. ഷെയ്ഖ് പറഞ്ഞു, അതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ കാഫിരീങ്ങൾ മക്കയിലെ പ്രമാണിമാരായ കാഫിരീങ്ങൾ, അവർ ഇങ്ങനെ ചോദിക്കും, പരിഹസിച്ചുകൊണ്ട് ചോദിക്കും, ഈ പാവങ്ങളായ ഈ മിസ്കീനാണോ, അല്ലെങ്കിൽ ഈ നമ്മളൊരു വിലയും വെക്കാത്ത ഈ പാവങ്ങളായ മസാക്കീനായ ഈ ആളുകൾക്കാണോ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകിയത്, ഇവരെയാണോ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിന് തിരഞ്ഞെടുത്തത്, അഹാഉലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിന, നമുക്കിടയിൽ ഇത്രയും പ്രമാണിമാർ ജീവിക്കുന്ന നാട്ടിലും സമൂഹത്തിലും വിലയും നിലയുമുള്ള നമ്മെ പോലെയുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നതിനിടയിൽ ഈ പാവങ്ങളായ ഒന്നിനും കൊള്ളാത്ത ഇക്കൂട്ടർക്കാണോ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകിയിട്ടുള്ളത് എന്ന് അവർ ചോദിക്കും. കിബറിന്റെ സംസാരം, അഹങ്കാരത്തിന്റെ സംസാരം, ഗർവിന്റെ സംസാരം, ഈ കാഫിരീങ്ങൾ അവർ കരുതിയിരുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല മാനദണ്ഡമാക്കി വെക്കുന്നത് അവരുടെ പണവും അവരുടെ ജാഹും അവരുടെ നിലയും വിലയുമാണ് എന്നാണ്. അള്ളാഹു പറയുന്നു, അവർ ചോദിക്കും, അഹാഉലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിന, ഇവർക്കാണോ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകിയത്. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ഈ ഒരു ചിന്ത വന്നാൽ നമ്മൾ നശിച്ചുപോയി, നമ്മൾക്ക് കഴിവുണ്ട്, ഞാൻ അവനേക്കാളും കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ അവനേക്കാളും വിഷയങ്ങളിൽ കഴിവുള്ള, ബുദ്ധിയുള്ള, യോഗ്യനായ ആളാണ്, എനിക്ക് കിട്ടാതെ അവനൊരു ഖൈർ ലഭിക്കുകയോ, ഞാൻ പഠിക്കാത്തൊരു മസല അവൻ അറിയുകയോ, ഇന്ന് നമ്മുടെ ഇടയിൽ പറഞ്ഞാൽ എനിക്കറിയാത്തൊരു മസല അവൻ അറിയേ, ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല, ആ രൂപത്തിലുള്ള സംസാരം നമുക്കിടയിൽ വന്നാൽ ഷെയ്ഖ് പറയുന്നു, നമ്മൾ നശിച്ചുപോകും, ഒരിക്കലും ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു എങ്ങനെയാണ് കൊടുക്കുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അത് നമ്മൾ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഇന്ന് പല ആളുകൾക്കിടയിലും കാണുന്നൊരു വിഷയമാണ്, ഒരുപക്ഷെ ചില ആളുകൾ കുറെ വർഷമായി ദീന് പഠിക്കുന്നവരായിരിക്കും, ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷമായി അവർ ദീന് പഠിക്കുന്നവരായിരിക്കും, വേറെ ചില ആളുകൾ 1 വർഷമായിട്ടേ ഉണ്ടാകും അവർ ദീന് പഠിക്കാൻ തുടങ്ങിയിട്ട്. ആ ആള് അല്ലെങ്കിൽ ആ 1 വർഷം മാത്രം ദീന് പഠിച്ചൊരു വ്യക്തി ഒരു ദീനി മസാല പറയുമ്പോൾ, ഈ 10 വർഷമായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അതറിയില്ല എങ്കിൽ പെട്ടെന്ന് അത് സ്വീകരിക്കാൻ മനസ്സ് സമ്മതിക്കുകയില്ല. ആ രൂപത്തിലുള്ള ചിന്ത ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല. നമ്മളിൽ നിന്ന് കുറഞ്ഞ ആളുകളാണെങ്കിലും, നമ്മേക്കാളും ചെറിയ ആളുകളാണെങ്കിലും, അവർക്ക് അള്ളാഹു ഒരു ഖൈറ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. എനിക്കറിയാത്തൊരു കാര്യം എങ്ങനെ അവനറിയാം എന്ന ചിന്ത നമുക്ക് വരാൻ പാടില്ല. അങ്ങനെ നമ്മൾക്ക് വന്നാൽ നമ്മൾ അവിടെ നശിച്ചു പോകും. ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പാദ്യം നൽകിയിട്ടുണ്ട്, വേറൊരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പാദ്യം നൽകിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അവിടെ അത് സ്വീകരിക്കുക, അവൻ അള്ളാഹു സമ്പാദ്യം നൽകി, എനിക്ക് അള്ളാഹു സമ്പാദ്യം നൽകിയിട്ടില്ല. ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നാട്ടിൽ നിലയും വിലയും നൽകിയിട്ടുണ്ട്, എന്നാൽ എന്നെ ആർക്കും അറിയില്ല, ഞാൻ മജ്ഹൂലായ ആർക്കും അറിയാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ നീ അതിൽ തൃപ്തിപ്പെടുക. ഇതൊക്കെ അള്ളാഹുവിന്റെ ഖളാ ഖദർ അനുസരിച്ചുള്ളതാണ്. ഒരു വ്യക്തിക്ക് അള്ളാഹു ഇൽമു നൽകിയിട്ടുണ്ട്, നിനക്ക് അള്ളാഹു ഇൽമു നൽകിയിട്ടില്ല. ഒരു പക്ഷേ നീ ഇൽമിന് വേണ്ടി കുറെ വർഷങ്ങളായി പണിയെടുക്കുന്ന ആളായിരിക്കാം, പക്ഷേ അള്ളാഹു നിനക്ക് ഇൽമു നൽകിയിട്ടില്ല എങ്കിൽ നീ അറിയുക, അതാണ് അള്ളാഹുവിന്റെ ഖളാ ഖദർ. അതിൽ നീ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് നിന്റെ ഈമാനിന്റെ ഭാഗം. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, അതാണ് നമ്മൾ പറയുന്നത് റളിയതു ബില്ലാഹി റബ്ബ, ഞാൻ അള്ളാഹുവിനെ റബ്ബായി കൊണ്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബ് എനിക്ക് എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണ്. എന്റെ റബ്ബ് എനിക്ക് എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണ്. അവന്റെ സമ്പാദ്യം കൊടുത്തു, എനിക്ക് സമ്പാദ്യമില്ല, അൽഹംദുലില്ലാഹ് റളിയതു ബില്ലാഹി റബ്ബ, എന്റെ റബ്ബ് എനിക്ക് നൽകിയതിൽ എനിക്ക് തൃപ്തിയാണ്. അവന് സന്താനങ്ങളുണ്ട്, എനിക്ക് സന്താനമില്ല, റളിയതു ബില്ലാഹി റബ്ബ, അതെനിക്ക് മതി. അവന് ഇൽമുണ്ട്, എനിക്ക് ഇൽമില്ല, ഞാൻ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, എനിക്ക് സാധിക്കുന്നില്ല. എന്നാൽ അവന് കിട്ടിയതിൽ അസൂയ കാണിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ അവന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം നീങ്ങിപ്പോകാൻ നമ്മൾ ആഗ്രഹിക്കുകയല്ല വേണ്ടത്, നേരെ മറിച്ച് നമ്മൾ അതിൽ തൃപ്തിപ്പെടുക. നമ്മൾ പഠിക്കാൻ പരിശ്രമിക്കുക, തൃപ്തിപ്പെടുക. അതല്ലാതെ എനിക്ക് കിട്ടാത്തത് അവൻ എങ്ങനെയാ കിട്ടുക എന്ന ചിന്ത ഒരിക്കലും സഹോദരങ്ങളെ വരാൻ പാടില്ല. അങ്ങനെ ചിന്ത വരുന്നുണ്ട് എങ്കിൽ അതിന്റെ ഉത്ഭവം മക്കയിലെ കുഫ്ഫാറുകൾ പറഞ്ഞിരിക്കുന്ന വാക്കാണ്. അവരാണ് മസാഖീനായ പാവങ്ങളായ ദുർബലരായ ഈ സഹാബികളെ കാണിച്ചുകൊണ്ട് പറയാറുള്ളത്, അഹ ഉലൈമൻ അല്ലാഹു അലൈഹിം മിൻ ബൈനിന, ഇത്രയും പ്രമാണിമാരായ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഇവർക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിദായത്ത് നൽകിയത് എന്ന് പരിഹസിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി അവർ ചോദിക്കുന്ന ചോദ്യമാണത്. അതൊരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ല. നമ്മൾ ദീനിനു വേണ്ടി പരിശ്രമിക്കുന്നവരായിരിക്കാം. ഇത് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം, ചില സഹോദരങ്ങൾ അങ്ങനെയാണ്, അവർ കുറെ വർഷമായി ദീനു പഠിക്കുന്നവരായിരിക്കും. വേറെ ചില ആളുകൾ ദീന് മനസ്സിലാക്കി കുറച്ച് മാസങ്ങളേ ഉണ്ടാവൂ. ഈ കുറച്ച് മാസമായി ദീന് പഠിക്കുന്ന ഈ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, ആദ്യമേ ദീന് മനസ്സിലാക്കിയ വ്യക്തിക്ക് അതറിയില്ല എങ്കിൽ അത് സ്വീകരിക്കാൻ ഒരിക്കലും നമുക്ക് വിമുഖത ഉണ്ടാകാൻ പാടില്ല. അത് സ്വീകരിക്കുക, അത് അള്ളാഹുവിന്റെ ഖളാ ഖദറാണ്, അത് അള്ളാഹു നൽകുന്നതാണ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുക, അവൻ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ തീരുമാനം, എനിക്ക് അള്ളാഹു നൽകിയിട്ടില്ല എങ്കിൽ അതും റബ്ബിന്റെ തീരുമാനം. അതാണ് റളിയതു ബില്ലാഹി റബ്ബ എന്നതിന്റെ തേട്ടം. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ഇവിടെ കുഫ്ഫാറുകൾ കരുതിയത് എന്താ? അവർ വിചാരിച്ചു സ്ഥാനവും നാട്ടിലുള്ള അവരുടെ വിലയും നിലയും ഒക്കെ നോക്കിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക എന്നുള്ളത്. അങ്ങനെയല്ല, അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകും. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വ യഖ്താർ, അള്ളാഹു ഉദ്ദേശിക്കുന്നവൻ സൃഷ്ടിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവനെ അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നതിനെ അള്ളാഹു തെരഞ്ഞെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. ഒരിക്കലും മറ്റുള്ളവർക്ക് നൽകിയത് നമ്മൾ കണ്ടാൽ അവൻ എന്ത് ഇതൊക്കെ നൽകി, എനിക്കിതൊന്നുമില്ല, അത് അംഗീകരിക്കാൻ ഒരു മനസ്സ് സമ്മതിക്കാത്ത ഒരു രൂപം ഒരിക്കലും നമ്മൾ നിന്നുണ്ടാകാൻ പാടില്ല. മറിച്ച് എല്ലാം അള്ളാഹുവിന്റെ ഖളാ ഖദർ അനുസരിച്ചാണ്, എല്ലാം അള്ളാഹുവിന്റെ ഖളാ ഖദർ അനുസരിച്ചാണ് എന്നൊരു ചിന്ത നമുക്ക് വരണം. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലൈസല്ലാഹു ബിഅഅലമ ബിശ്ശാകിരീൻ, ആരാണ് കൂടുതൽ നന്ദി കാണിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് അറിയില്ലേ? ആരാണ് കൂടുതൽ നന്ദി കാണിക്കുന്നത് ഈ പാവങ്ങളായ ഇവർ ബലഹീനരെന്ന് അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരെന്ന് ഇവർ പറയുന്ന ഈ സഹാബികൾ, അവർ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ശുക്ര ചെയ്യുന്നവരാണ്, അവർ അള്ളാഹുവിന് ശുക്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു അവർക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ശേഷം ഷെയ്ഖ് പറഞ്ഞു, ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? മിഫ്താഹുൽ മിന്ന, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതൽ ലഭിക്കാനുള്ള ഏറ്റവും വലിയ താക്കോൽ എന്താണ്? ശുക്ര ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നമ്മൾ ശുക്ർ ചെയ്യുക. ഇന്ന് പലരുടെയും അവസ്ഥ എന്താണ്? ഷെയ്ഖിന്റെ വാക്കുകളാണ് ഇതൊക്കെ, ഷെയ്ഖ് പറയാണ്. ഇന്ന് പലരുടെയും അവസ്ഥ എന്താണ്? മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അസൂയപ്പെടുക, മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അസൂയപ്പെടുക. ഒരു പക്ഷേ നാവുകൊണ്ട് വ്യക്തമായി പറയുന്നില്ല എങ്കിലും അസൂയയാണ്. അവന് മാസത്തിൽ 400,000 രൂപ അല്ലെങ്കിൽ 500,000 രൂപ സാലറി കിട്ടുന്നുണ്ട്, എനിക്ക് മാസത്തിൽ 50,000 രൂപ മാത്രമേ ഉള്ളൂ, അത് നോക്കിയിട്ട് അവനോട് അസൂയപ്പെടുക. അതല്ലെങ്കിൽ അവൻ ഇത്രയും സന്താനമുണ്ട്, എനിക്ക് സന്താനമില്ല എന്ന രൂപത്തിൽ അസൂയപ്പെടുക. ഒരു വ്യക്തിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നീങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒരു വ്യക്തിക്ക് വലിയ ശമ്പളം ലഭിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു പ്രയാസം. ചില ആളുകൾക്ക് അത് അത്ര കിട്ടണമെന്നുണ്ടാവില്ല, നേരെ മറിച്ച് ഒരാൾക്ക് ഇത്ര അധികം സാലറി കിട്ടുന്നു എന്നറിയുമ്പോൾ അതിലൊരു പ്രയാസം, അല്ലെങ്കിൽ ഒരാൾ ഇത്രയും ദീന് പഠിച്ചു എന്നറിയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു മനസ്സില്ലായ്മ, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു പെരുമാറ്റ രീതികൾ, ഇതൊന്നും സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ല. ഒരിക്കലും ഒരു വിശ്വാസി മറ്റൊരാളുടെ അവസ്ഥകൾ കണ്ട് അസൂയപ്പെടാൻ പാടില്ല, നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നാൽ അള്ളാഹു അവന്റെ റഹ്മത്തുകൾ നൽകിക്കൊണ്ടേയിരിക്കും. ശേഷം ഷെയ്ഖ് പറഞ്ഞു, അൽ മുഅ്മിനു മശ്ഗൂലുൻ ബിനഫ്സി, ഒരു സത്യവിശ്വാസി എപ്പോഴും മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അസൂയപ്പെടാൻ അവന് സമയമില്ല. ഒരു സത്യവിശ്വാസിക്ക് മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അസൂയപ്പെടാൻ അവന് സമയമില്ല. കാരണം അവന്റെ ചിന്ത എപ്പോഴും എന്താണ്? അന ഇന്ദി ബസർ, എനിക്ക് അൽഹംദുലില്ലാ അള്ളാഹു കാഴ്ച നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ എനിക്ക് അള്ളാഹു കാഴ്ച നൽകിയിട്ടുണ്ട്. കാഴ്ചയില്ലാത്ത എത്ര എത്ര ആളുകളുണ്ട്, കാഴ്ചയില്ലാത്ത എത്ര എത്ര ആളുകളുണ്ട്. സഹോദര, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന കണ്ണിന്റെ വില എന്താണ് എന്നുള്ളത്? എത്ര വലിയ നിഅമത്താണ്, എത്ര വലിയ നിഅമത്താണ്. നമ്മുടെ കൂടെ ഷെയ്ഖ് പറഞ്ഞ കാര്യമല്ല, പക്ഷെ കൂട്ടത്തിൽ ഒരു കാര്യം ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കൂടെ ഇവിടെ ജാമിഅ ഇസ്ലാമിയിൽ പഠിക്കുന്ന ഒരു സഹോദരൻ, നല്ല രൂപത്തിൽ കഴിഞ്ഞ സെമിസ്റ്ററിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പഠിച്ചിരുന്ന ഒരു സഹോദരൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു ബുദ്ധിമുട്ടായി, അങ്ങനെ കണ്ണിന് ചില പ്രയാസമുണ്ടായി. പല സ്ഥലത്തും ചികിത്സിച്ചു, അവസാനം ജർമ്മനിയിൽ പോയി ചികിത്സിച്ചു. ഇപ്പോൾ കണ്ണ്, ഒരു കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു കണ്ണ് തുറക്കാം. ആ കണ്ണിന്റെ അസുഖം ബാധിച്ചതോടുകൂടി അവന് ഓർമ്മയുടെ കുറവിന്റെ പ്രശ്നവും വരാൻ തുടങ്ങി. ഓർമ്മക്കുറവ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ അവന് ഓർമ്മയുണ്ടാകും, പക്ഷേ ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങൾ ഓർമ്മ നിലനിൽക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന പരീക്ഷണമാണ് ഇത്. നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമുക്ക് പൈസയില്ല, സമ്പാദ്യമില്ല എന്നല്ല, നേരെ മറിച്ച് എനിക്ക് അൽഹംദുലില്ലാ അള്ളാഹു കണ്ണ് നൽകിയിട്ടുണ്ട്, എന്റെ ഓർമ്മക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രശ്നവും വെച്ചിട്ടില്ല. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് അത് മാറി മറയാം. ഈ പറയപ്പെട്ട സഹോദരന് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല, പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്നതാണ്, പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസി എപ്പോഴും അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ശുക്ർ ചെയ്യുന്നതിൽ വ്യാപൃതനാകാൻ പരിശ്രമിക്കണം. എനിക്ക് അൽഹംദുലില്ലാ അള്ളാഹു കണ്ണ് നൽകിയിട്ടുണ്ട്, എനിക്ക് അൽഹംദുലില്ലാ ഒരു പ്രയാസവും ഇല്ലാതെ ശ്വാസമെടുക്കാൻ സാധിക്കുന്നുണ്ട്. എത്ര ആളുകളാണ് ഓക്സിജൻ വെച്ചുകൊണ്ട് ശ്വാസമെടുക്കുന്നത്. അതുപോലെ തന്നെ ഷെയ്ഖ് പറഞ്ഞു, നമുക്ക് അള്ളാഹു കേൾവി നൽകി, അൽഹംദുലില്ലാ എത്ര വലിയ നിഅമത്താണ്. കേൾവിയില്ലാത്ത ആളുകൾ എത്രയും. അതുകൊണ്ട് നമ്മുടെ കവിൾ, നമ്മുടെ കാൽ, നമ്മുടെ മുട്ട്, നമ്മുടെ ഹൃദയം, നമ്മുടെ ആമാശയം, ഇതൊക്കെ അള്ളാഹു നമുക്ക് അൽഹംദുലില്ലാ ഒരു പ്രശ്നവുമില്ലാതെ നൽകി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ ഹംദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അവന് ശുക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അൽഹംദുലില്ലാ എനിക്ക് അള്ളാഹു ദീന് നൽകിയിട്ടുണ്ട്, എനിക്ക് അള്ളാഹു ഈ ദീൻ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഈ രൂപത്തിൽ അള്ളാഹുവിന് ശുക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതല്ലാതെ അവൻ എന്താ ഇത് കിട്ടിയത്, ഇവൻ എന്താ ഇത് കിട്ടിയത്, അവൻ എന്താ അങ്ങനെ പറഞ്ഞത്, ഇവൻ എന്താ ഇങ്ങനെ പറഞ്ഞത്, അനാവശ്യമായ തർക്കങ്ങൾ, അനാവശ്യമായ ചർച്ചകൾ, അനാവശ്യമായ തലയിടലുകൾ, അനാവശ്യമായ പല വിഷയങ്ങളിലും നമ്മൾ ഇടപെട്ട് 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 അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വിഷയങ്ങളിൽ ശുക്ർ ചെയ്യാൻ നമ്മൾ മറന്നു പോവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയതിൽ അസൂയപ്പെടാതെ, അവൻ എന്തുകൊണ്ട് അള്ളാഹു നൽകി എന്നത് ചിന്തിക്കാതെ, എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഞാൻ ശുക്ർ ചെയ്യാൻ പരിശ്രമിക്കുക. എനിക്ക് അള്ളാഹു കേൾവി നൽകിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഒരു പക്ഷേ ഒരു വ്യക്തി ഒരു അഞ്ചു വർഷം കൊണ്ട് ധാരാളം പഠിച്ചെന്ന് സങ്കല്പിക്കുക. നമ്മൾ നേരെ മറിച്ച് അഞ്ചു വർഷമല്ല പത്ത് വർഷം ഇരുന്നിട്ട് ആ വ്യക്തിയുടെ കാൽഭാഗം പഠിച്ചിട്ടില്ല, പക്ഷേ ആ അഞ്ചു വർഷം കൊണ്ട് പഠിച്ചിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഞാൻ തിരക്കേടില്ല, ഞാൻ മോശമില്ല, ഞാൻ അൽഹംദുലില്ലാ കുറെ പഠിച്ചിട്ടുണ്ട് എന്ന ഒരു കിബറിന്റെ ചിന്താഗതി വരും. ഈ പത്ത് വർഷം ചെലവഴിച്ചിട്ടും വളരെ ചുരുങ്ങിയ ഭാഗം മാത്രം പഠിച്ച സഹോദരൻ, അൽഹംദുലില്ലാ എനിക്ക് ഇത്ര പഠിക്കാൻ പറ്റി, എനിക്ക് റബ്ബ് നൽകിയിരിക്കുന്ന തൗഫീഖാണ്, ഞാൻ പരിശ്രമിച്ചു, അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ എത്ര വലിയ നിഅമത്താണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആരാണ് അള്ളാഹുവിന്റെ അരികിൽ നല്ലത്? അപ്പോൾ കൂടുതൽ പഠിക്കുക എന്നുള്ളതോ, കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്നുള്ളതോ, ആൾക്കാർക്കിടയിൽ കൂടുതൽ അറിയപ്പെടുക എന്നുള്ളതോ അല്ല, മറിച്ച് നമ്മൾ അള്ളാഹുവിന്, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളോട് എത്രത്തോളം നന്ദി കാണിക്കുന്നുണ്ട് എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഷെയ്ഖ് പ്രധാനമായും ഊന്നൽ നൽകി പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റുള്ളവരിലേക്ക് നോക്കുന്നത് നമ്മൾ നിർത്തുക, മറ്റുള്ളവരിലേക്ക് നോക്കി അസൂയപ്പെടുന്നത് നമ്മൾ നിർത്തുക. മറ്റുള്ളവരിലേക്ക് നോക്കാം എന്തിനു വേണ്ടിയിട്ട്? നന്മകളിൽ മുന്നേറാൻ. അവൻ പഠിക്കുന്നുണ്ട്, അപ്പൊ എനിക്കും പഠിക്കണം. അവൻ സുന്നസ്കാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നു, അപ്പോൾ എനിക്കും ശ്രദ്ധ കാണിക്കണം. അതല്ലാതെ മറ്റുള്ളവരിലേക്ക് അസൂയയുടെ കണ്ണോടുകൂടി ഒരു കാരണവശാലും നമ്മൾ നോക്കാൻ പാടില്ല. അതുപോലെ തന്നെ അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹു ദീന് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഒന്നുമില്ല എങ്കിലും, നമുക്ക് സമ്പാദ്യമില്ല എന്ന് സങ്കല്പിക്കുക, നമുക്ക് മക്കളില്ല എന്ന് സങ്കല്പിക്കുക, നമ്മുടെ അവയവങ്ങളൊക്കെ മുറിഞ്ഞ അവസ്ഥയിലാണെന്ന് സങ്കല്പിക്കുക, നമുക്ക് കണ്ണില്ല, നമുക്ക് കേൾവിയില്ല, നമുക്ക് ആമാശയത്തിൽ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ കാൽമുട്ടിന് പ്രശ്നമുണ്ട്, ഇതൊക്കെ നമുക്കുണ്ടെന്ന് സങ്കല്പിക്കുക, പക്ഷെ അള്ളാഹു നമുക്ക് ദീന് നൽകിയിട്ടുണ്ട് എങ്കിൽ എത്ര വലിയ നിഅമത്താണ്. അൽഹംദുലില്ലാ എത്ര വലിയ നിഅമത്താണ്. എത്ര ആളുകളാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്, എത്ര ആളുകളാണ് മരങ്ങളെയും കല്ലുകളെയും പൂജിക്കുന്നത്. എന്നാൽ നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ്, അവന് മാത്രം ഇബാദത്തുകൾ നൽകുന്നവരാണ്, മറ്റൊരാൾക്ക് നമ്മൾ ഇബാദത്ത് നൽകുന്നില്ല. അൽഹംദുലില്ലാ ഇത് അള്ളാഹുവിനേക്ക് നൽകിയിരിക്കുന്ന എത്ര വലിയ നിഅമത്താണ്. ഈ ഒരു ബോധം സഹോദര നമുക്കുണ്ടാകണം, ഈ ഒരു ബോധം, എനിക്ക് റബ്ബ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവയവം നമുക്ക് നഷ്ടപ്പെട്ടാൽ, ഒരു അവയവം വേണ്ട, നമ്മുടെ കയ്യിലെ ഒരു നഖം നമ്മിൽ നിന്ന് പറഞ്ഞു പോയാൽ നമ്മുടെ കയ്യിലെ ഒരു നഖം നമ്മിൽ നിന്ന് പറഞ്ഞു പോയാൽ അതിന്റെ പ്രയാസം എത്രമാത്രമാണ്. അത് നീങ്ങിപ്പോയാൽ നമുക്ക് എത്രമാത്രം വേദനയുണ്ടാകും. അതും വേണ്ട, അത് നീങ്ങിപ്പോകണമെന്നില്ല. നെയിൽ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് മുറിക്കുന്ന സമയം കുറച്ച് കയറ്റി വെട്ടിയാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസം എത്രയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത്രയും ധാരാളമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു നിർബന്ധമാക്കിയ ഉബൂദിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക, റബ്ബ് നൽകിയിരിക്കുന്ന വിഷയങ്ങളിൽ കൂടുതൽ ശുക്ർ രേഖപ്പെടുത്താനും നമ്മൾ പരിശ്രമിക്കുക. അതിനു ശേഖ് പറഞ്ഞു, ഈ സഹാബികൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ബലഹീനരായ പാവങ്ങളായ ഈ സഹാബികൾ, ഇവർ ഇങ്ങനെ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിച്ചു. അവർക്ക് ഈ ദുനിയാവിൽ സുഖങ്ങൾ കുറവായിരുന്നു, എന്നിട്ടും അൽഹംദുലില്ലാ അവർ അള്ളാഹുവിന് നന്നായി ശുക്ർ ചെയ്തു. അവർക്ക് വലിയ സമ്പാദ്യമില്ല, വലിയ വലിയ ഭവനങ്ങളില്ല, അവരുടെ വാഹനങ്ങൾ വളരെ ലളിതമാണ്, അവരുടെ വസ്ത്രങ്ങൾ കീറിയതാണ്. സുഫിയാന സൗരിയുടെ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, അവർ ധരിക്കുന്ന ഖുഫുകൾ പോലും കീറി പറഞ്ഞതായിരുന്നു, എന്നിട്ടും അവർ അള്ളാഹുവിന് നന്നായിട്ട് ശുക്ർ ചെയ്തു. അതുകൊണ്ട് അവരുടെ ദർജ എന്താണ്? റളിയല്ലാഹു അൻഹും വറളൂ അൻ, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചു, അവർ അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളാണ്. നമ്മുടെ അവസ്ഥയോ? നമുക്ക് സുഖങ്ങളുണ്ട്, നല്ല ഭവനങ്ങളുണ്ട്, അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജാക്കന്മാർ, അവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന സുഖങ്ങൾ, ഇതൊക്കെ അവർക്കുണ്ട് എങ്കിലും ഈ സഹാബത്തിന്റെ മർത്തവയിലെത്താൻ അവർക്ക് സാധിക്കുന്നു? ആഖിറത്തിൽ ഷെയ്ഖ് പറഞ്ഞ കാര്യമാണ്, ഒരിക്കലും എത്താൻ സാധിക്കുകയില്ല. കാരണം അവർ ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ശുക്ർ ചെയ്തു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, മുആദേ നിന്നെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാ നിസ്കാര ശേഷവും നീ എന്ത് പറയണം? اللهم اعني على ذكرك وشكرك وحسن عبادتك, اللهوേ നിന്നെ ശുക്ർ ചെയ്യാൻ, നിന്നെ ശുക്ർ ചെയ്യാൻ, നിന്നെ ഓർക്കാൻ, നല്ല ഇബാദത്തുകൾ നിനക്ക് നൽകാൻ നീ എന്നെ സഹായിക്കണം എന്ന് നീ പറയുക. അതിൽ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തൊരു വാക്ക് എന്താ? നിന്നെ ശുക്ർ ചെയ്യാൻ നീ സഹായിക്കണം. ശുക്ർ എന്നുള്ളത് സഹോദര നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ മറന്നിരിക്കുന്ന വിഷയമാണ്. എനിക്ക് ഏകദേശം ഉറപ്പിച്ചു പറയാൻ സാധിക്കും, പല സഹോദരങ്ങളും മറന്നിരിക്കുന്ന വിഷയമാണ്. നമ്മൾ കേവലം നാവുകൊണ്ട് അൽഹംദുലില്ലാ പറയുന്നുണ്ട് എങ്കിലും നമ്മൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ദീൻ സത്യസന്ധമായി നമ്മൾ ചിന്തിച്ചിട്ട്, നമ്മൾ ചിന്തിച്ചു നോക്കി വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി കൈകൂപ്പുന്ന അവസ്ഥയാണ് നമുക്കുള്ളതെങ്കിലും അള്ളാഹു നമ്മെ അങ്ങനെ ആക്കിയിട്ടില്ല. അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെ പൂജിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു നമ്മെ എത്തിച്ചിട്ടില്ല. അനാവശ്യമായ ഒന്നിന്റെ മുമ്പിലും പോയി കൈകൂപ്പുന്ന അവസ്ഥയിൽ അള്ളാഹു നമ്മെ എത്തിച്ചിട്ടില്ല. നേരെ മറിച്ച് ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിന്റെ മുമ്പിൽ മാത്രം ഇസ്സത്തോടുകൂടി ഇബാദത്തിനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകി. എത്ര വലിയ നിഅമത്താണ് സഹോദരൻ, എത്ര വലിയ നിഅമത്താണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിന് നമ്മൾ ശുക്ർ ചെയ്യാൻ തയ്യാറാവുക. അങ്ങനെ നമുക്ക് സാധിച്ചാൽ എത്ര വലിയ പ്രയാസം നമുക്ക് വന്നാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല. അള്ളാഹുവിന്റെ വിധിയാണ്, റളിയതു ബില്ലാഹി റബ്ബ, ഞാൻ അതിൽ തൃപ്തിപ്പെടാൻ തയ്യാറാണ്. ഇങ്ങനെ ശുക്റിന്റെ ഒരു മനോഭാവം നമുക്കുണ്ടായാൽ ഒരു പ്രയാസവും നമ്മുടെ മുമ്പിൽ വലുതാവുകയില്ല. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, എനിക്ക് വ്യക്തിപരമായിട്ട് മില്യൺ കണക്കിന് സാമ്പത്തികമായ ശേഷിയുള്ള ആളുകളെ അറിയാം, പക്ഷേ അവർക്ക് ഇത്ര വലിയ സമ്പാദ്യം ഉണ്ടായിട്ടും മനസ്സിന് അവർക്ക് റാഹത്തില്ല, അതാണ് അള്ളാഹു നമുക്ക് റാഹത്ത് നൽകണമെങ്കിൽ, മനസ്സിന് സമാധാനം നൽകണമെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്യുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കാണിക്കുക, അമലുകളിൽ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക, ആരോടും അസൂയയില്ലാതെ ജീവിക്കുക, മറ്റുള്ളവരുടെ വിഷയത്തിൽ നമ്മുടെ മനസ്സ് ശുദ്ധിയായി കൊണ്ടു നടക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അനാവശ്യമായി ആരെക്കുറിച്ച് തെറ്റിദ്ധാരണകളോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും നമ്മുടെ മനസ്സിൽ വേണ്ട. നമ്മെക്കുറിച്ച് മോശം പറഞ്ഞവരാണെങ്കിലും നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞവരാണെങ്കിലും അവരെന്തെങ്കിലും തെറ്റിദ്ധാരണകൾ നമ്മെക്കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തി കൊടുക്കുക. അതല്ലാതെ അവരോട് പ്രത്യേകിച്ച് അതിന്റെ പേരിൽ ഒരു വൈരാഗ്യം, ഒരു വെറുപ്പ് ഒന്നും വേണ്ട. സാധാരണ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ഇനി ആരും മുബ്തദീങ്ങളുടെ സമീപനം അങ്ങനെ ചിന്തിക്കരുത്. മുബ്തദീങ്ങളുടെ സമീപനം വേറെയാണ്, അവരെ നമ്മൾ ഒഴിവാക്കണം. അവർക്ക് ഖൈറില്ല, അവർക്ക് ഒരു കറാമത്തുമില്ല. ഞാൻ പറയുന്നത് സാധാരണ മുസ്ലിമുകളോടുള്ള പെരുമാറ്റമാണ്. നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് വർത്തിക്കാൻ നമ്മൾ തയ്യാറാവുക. സാധാരണ മുസ്ലിമുകളോട് നല്ല രൂപത്തിൽ വർത്തിക്കുക, മനസ്സിനെ ശുദ്ധിയായി കൊണ്ട് നടക്കുക. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ശ്രദ്ധ കാണിക്കണമെന്നാണ് ഷെയ്ഖ് പ്രധാനമായും ഈ ദർസിൽ അല്ലെങ്കിൽ ഈ നസീഹത്തിൽ നമ്മോട് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നസീഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നസീഹത്തിന് ശേഷം നമ്മൾ പല ചോദ്യങ്ങളും ഷെയ്ഖിനോട് ചോദിച്ചിരുന്നു, അതിന്റെയൊക്കെ വിവർത്തനം ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ആ ചോദ്യോത്തരങ്ങളിൽ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, ഷെയ്ഖ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ
നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഏറ്റവും അധികം നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധയിൽ നിർബന്ധമായിട്ട് കൊണ്ടുവന്നേ പറ്റൂ. ഇത് കൊണ്ടുവന്നേ നമ്മൾ പറ്റൂ. നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണത്തിന് സ്ഥാനം കൊടുക്കണം. ഇന്ന് പല ആളുകളും അവസാനം ഖുർആൻ ഓതിയപ്പോഴായിരിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച മസ്ജിദിൽ സൂറത്തുൽ കഹഫ്. വേറെ ചില ആളുകൾ അവസാനം ഖത്തം തീർത്തുന്ന എപ്പോഴാ? കഴിഞ്ഞ റമദാനിൽ. കഴിഞ്ഞ റമദാനിൽ സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിച്ചു നോക്കി, ഞാൻ അവസാനമായി ഖത്തം തീർത്ത എപ്പോഴാ? നേരെ മറിച്ച് ഞാൻ അവസാനമായി എന്റെ ഫോണിന്റെ മുകളിൽ എത്ര സമയം ഒരാൾ ഇരിക്കുന്നുണ്ട് ഫോൺ നോക്കിക്കൊണ്ട്, ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും ചുരുങ്ങിയത്, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാർഗം പറഞ്ഞുതരാം, എല്ലാ നിസ്കാരത്തിനും ബാങ്ക് കൊടുത്ത ഉടൻ മസ്ജിദിലേക്ക് എത്തുക. സൗദിയിലൊക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ പല നിസ്കാരങ്ങൾക്കും 20 മിനിറ്റ് ഉണ്ടാകും. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഫജറിനൊക്കെ അരമണിക്കൂർ ഉണ്ടാകും. ആ സമയം നിങ്ങൾ ചെലവഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ഓതി തീർക്കാം, ഒരു പ്രയാസവും ഇല്ലാതെ ഓതി തീർക്കാം. പക്ഷേ നമുക്കതിനൊന്നും സമയമില്ല. അവിടെയൊക്കെ നമുക്ക് തിരക്കാണ്, എല്ലാത്തിനും തിരക്കാണ്. നേരെ മറിച്ച് ഭൗതികമായ ഒരു നേട്ടമുണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനമായും നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഖുർആൻ പാരായണം എന്നുള്ളത്. അതുപോലെ തന്നെ ഷെയ്ഖ് ഉണർത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വസീയത്ത് എഴുതി വെക്കുക എന്നുള്ളത്. വസീയത്ത് എഴുതി വെക്കുക എന്നുള്ളത് ഇത് പല ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ട് ഷെയ്ഖ് പറഞ്ഞതാണ്. എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വിഷയം എന്ന് കരുതിക്കൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഷെയ്ഖ് പറഞ്ഞു, വസീയത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ കാണിക്കുക. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, മാ ഹഖു ഇംരിഇൻ മുസ്ലിമിൻ ലഹു ഷൈഉൻ യൂസി ഫീ യബീതു ലൈലതൈനി ഇല്ലാ വവസിയ്യതുഹു മക്തൂബതുൻ ഇൻദഹ്. ഏതെങ്കിലും ഒരു മുസ്ലിമായ ഒരു സഹോദരന്റെ അരികിൽ എന്തെങ്കിലും ഒരു വസ്തു വസിയത്ത് ചെയ്യാൻ അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതി വെച്ചുകൊണ്ട് അവൻ രാപാർക്കട്ടെ, അല്ലെങ്കിൽ 2 രാത്രികൾ കടന്നു പോകാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹീഹ് മുസ്ലിമിൽ ഹദീസാണ്. അഥവാ നിങ്ങൾ വസിയത്തുകൾ എഴുതി വെക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വസീയത്തുകൾ നിങ്ങൾ എഴുതി വെക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കണം. നമ്മളെല്ലാവരും വസീയത്ത് എഴുതാൻ വേണ്ടി പരിശ്രമിക്കുക, വസീയത്ത് എഴുതാൻ പരിശ്രമിക്കുക. കാരണം എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ ഇന്ന് രാത്രി നമ്മൾ മരിക്കാം, അല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല ആഖിബത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത് ഏത് സമയവും ഒരു അടിമ മരിക്കാം, അതുകൊണ്ട് വസീയത്ത് എഴുതാൻ നമ്മൾ പരിശ്രമിക്കുക. ഇതാണ് ഷെയ്ഖ് പറഞ്ഞത്. അതിൽ ഒരു ചെറിയ വിശദീകരണം ഉദ്ദേശിക്കുകയാണ്. എന്റെ സംസാരത്തിൽ നിന്നല്ല, ലജ്നത്തുൽ ദായിമയിലെ പണ്ഡിതന്മാർ വസീയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കാണാം, വസീയത്ത് 2 രൂപത്തിലുണ്ട്. ഇതൊരു ഫായിദ പൂർത്തീകരണം എന്ന രൂപത്തിൽ പറയുന്നതാണ്. വസീയത്ത് 2 രൂപത്തിലുണ്ട്. ഒന്ന്, വാജിബായ വസീയ, നിർബന്ധമായും ഒരു അടിമ ചെയ്യേണ്ട വസീയത്ത്, നിർബന്ധമായും ആ വസീയത്ത് എഴുതിയേ പറ്റൂ. എന്താണ് ആ വസീയത്ത്? കൽ വസീയത്തി ബിബയാനി മാ അലൈഹി വമാ ലഹു മിൻ ഹുഖൂഖ കദൈൻ. എന്തെങ്കിലും നമുക്ക് ഇടപാടുകൾ ബാധ്യതയായിട്ടുണ്ടെങ്കിൽ, കടം പോലെ എന്തെങ്കിലും ബാധ്യതകളോ മറ്റോ ഉണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ അരികിൽ ആരെങ്കിലും ഒരു അമാനത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, താൽക്കാലികമായി സൂക്ഷിക്കാൻ ഒരു വസ്തു ഏൽപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള അമാനത്തുകളോ അല്ലെങ്കിൽ ആരുടെ അരികിൽ എന്തെങ്കിലും നമ്മൾ കടം വാങ്ങിയിട്ടുണ്ട്, ആ രൂപത്തിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് നിർബന്ധമായി നമ്മൾ എഴുതി വെക്കണം. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് എഴുതി വെക്കുക. കാരണം നമ്മളെ മരണത്തോടുകൂടി ആ വ്യക്തിക്ക് ഹക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മരണത്തോടുകൂടി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ മരിച്ചാൽ ഈ ദുനിയാവിന്റെ രൂപത്തിൽ പോകും. നമ്മുടെ കൂടെയുള്ള ആളുകൾ പറയും, ഇന്നാൾ മരിച്ചിട്ടുണ്ട്, നല്ല വ്യക്തിയായിരുന്നു, അള്ളാഹു അക്ബർ അള്ളാഹു മർഹമ, ഒന്ന് രണ്ടാഴ്ച കഴിയും. നമ്മൾ ആളുകൾ മറക്കും. ഇത് ദുനിയാവിന്റെ ഒരു സനനാണ്. ദുനിയാവ് ഈ രൂപത്തിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. എത്ര ആളുകൾ മരണപ്പെട്ടു, നമുക്കറിയുന്ന എത്ര ആളുകൾ മരിച്ചു. നമ്മൾ കരുതും നമുക്ക് ആളുകൾക്ക് വലിയ കാര്യമാണ് ഒക്കെ ആയിരിക്കാം. പക്ഷേ നമ്മൾ മരിച്ചു, ആദ്യത്തെ ദിവസങ്ങളിൽ ആളുകൾക്ക് നമ്മെ ഓർമ്മയുണ്ടാകും, അവരുടെ ദുആയിൽ നമുക്ക് വലിയ സ്ഥാനം ഉണ്ടാകും. നമ്മൾ ഒരാഴ്ച കഴിയും, രണ്ടാഴ്ച കഴിയും ആളുകൾ നമ്മളെ മറന്നു തുടങ്ങും. കുറച്ച് കഴിഞ്ഞ് നമ്മളെ ആളുകൾ ഓർക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇന്നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നല്ല വ്യക്തിയായിരുന്നു, നല്ല പെരുമാറ്റമായിരുന്നു, നമ്മൾ നല്ല രൂപത്തിൽ നമ്മോട് സഹവസിക്കാറുണ്ട്, അള്ളാഹു മഗ്ഫിർല്ല, അള്ളാഹു മർഹം, ഖലാസ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഹുക്കൂക്കുകൾ ഒരിക്കലും നമ്മൾ കാരണം നഷ്ടപ്പെടാൻ പാടില്ല. ആ വസീയത്ത് എഴുതുക എന്നുള്ളത് നിർബന്ധമാണ്. രണ്ടാമത്തേത് അൽ വസീയത്തുൽ മുസ്തഹബ്ബ, സുന്നത്തായ വസീയത്ത്. സുന്നത്തായ വസീയത്ത് അഥവാ ഒരു വ്യക്തി തന്റെ സമ്പാദ്യത്തിൽ നിന്ന് എന്തെങ്കിലും സദഖയൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ വസീയത്ത് എഴുതുക എന്നുള്ളത് സുന്നത്താണ്, നിർബന്ധമല്ല. ഇതാണ് വസീയത്തിന്റെ 2 രൂപം എന്ന് ലജ്നത്തുൽ ദായിമയുടെ ഫത്വയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലജ്നത്തുൽ ദായിമയുടെ ഫത്വയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് ഷെയ്ഖ് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം. നിങ്ങൾ നിർബന്ധമായും വസീയത്ത് എഴുതുക.
അവസാനത്തൊരു വിഷയം ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഷെയ്ഖ് പറഞ്ഞു, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഖിയാമുല്ലൈൽ, രാത്രി നിസ്കാരം. രാത്രിയിൽ നമ്മൾ ഖിയാമുല്ലൈൽ തഹജ്ജുദ് നമ്മൾ നിസ്കരിക്കുക, ഖിയാമുല്ലൈൽ നാം നിർവഹിക്കുക. അത് വളരെ ചുരുങ്ങിയ റക്അത്തുകളാണെങ്കിൽ പോലും അത് ഒഴിവാക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. മാത്രമല്ല, ഖിയാമുല്ലൈലിന് വേണ്ടി നമ്മൾ എഴുന്നേറ്റാൽ, അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ ഞെട്ടി ഉണർന്നാൽ ഷെയ്ഖ് പറഞ്ഞു, ഇന്ന് പല ആളുകളും രാത്രിയിലൊക്കെ പെട്ടെന്ന് ഞെട്ടി ഉണർന്നാൽ എന്താ പറയാ, എന്റെ ഫോൺ എവിടെ, അടുത്ത് ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഫോൺ എവിടെ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം വേണം, അല്ലെങ്കിൽ സമയത്രായി, ഇതൊക്കെയാണ് ചോദിക്കുക. ഷെയ്ഖ് പറഞ്ഞു, അതൊക്കെ നമ്മൾ മാറ്റി. ഉറങ്ങി എഴുന്നേറ്റ് ഉടൻ സമയത്രയായി, അല്ലെങ്കിൽ സമയം എന്താണ്, എന്റെ ഫോൺ എവിടെ, എന്റെ വാച്ച് എവിടെ, വെള്ളമുണ്ടോ, ഇങ്ങനെയുള്ള സംസാരമൊന്നും നമ്മൾ സംസാരിക്കരുത്. നേരെ മറിച്ച് എന്റെ സഹോദരങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കണം. ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തആറ മിനല്ലൈൽ, ആരെങ്കിലും രാത്രിയിൽ ഞെട്ടി ഉണർന്നാൽ, ഫഖാല, എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു. എന്താണ് അവൻ പറയുന്നത്? ശരിക്കും ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിക്കണം, നിർബന്ധമായും പഠിക്കണം. കാരണം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മുന്നേറ്റം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ ഭൗതികമായി നമ്മൾ എന്തുണ്ടാക്കിയാലും അതൊക്കെ നശിച്ചു പോകും, എല്ലാം നശിച്ചു പോകും. എത്ര വലിയ സമ്പന്നനാണെങ്കിലും ഒക്കെ നശിക്കും, ഒരു സംശയമില്ല. നമ്മൾ കോടികൾ ഉണ്ടാക്കിയാൽ അതൊന്നും നമുക്ക് എടുത്തു പോകാൻ സാധ്യമല്ല. സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രാത്രിയിൽ ഞെട്ടി ഉണർന്ന് ഇങ്ങനെ പറഞ്ഞാൽ, എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ ആരെങ്കിലും ദിക്ർ പറഞ്ഞാൽ, തുമ്മ ഖാല, ഈ ദിക്റിന് ശേഷം അവൻ ഇങ്ങനെയും പറയുകയാണ്, അല്ലാഹുമ്മഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് എന്റെ പാപങ്ങൾ നീ മാപ്പാക്കി തരണം. ഔ ദഅ, അല്ലെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യം അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ ഉസ്തുജീബല, അവന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. ഫഇൻ തവല്ല, അതിനുശേഷം അവൻ വുളൂ ചെയ്തു, വസല്ല, എന്നിട്ട് അവൻ നിസ്കാരം നിർവഹിച്ചു, തഹജ്ജുദ് അല്ലെങ്കിൽ ഖിയാമുല്ലൈൽ നിസ്കരിച്ചു, അങ്ങനെയാണെങ്കിൽ ഖുബിലത് സ്വലാത്തു, ഖലാസ്, അവന്റെ നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് പറഞ്ഞു, ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായി അമലിൽ കൊണ്ടുവരണം. നമ്മളൊക്കെ എത്ര പാപങ്ങൾ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ എത്ര എത്ര ആവശ്യങ്ങളുള്ളവരാണ് സഹോദരങ്ങളെ. നമ്മൾ, നമ്മുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടാകാം, ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടാകാം, അവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ബിർ എന്താണ്, അവർക്ക് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ നന്മ എന്താ? അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ശരിയായ മാർഗത്തിലായിരിക്കില്ല, അവർ തൗഹീദ് സ്വീകരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ ഷിർക്കിലായിരിക്കും, ഖുറാഫാത്തിലായിരിക്കും. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കും, പറയും അവരൊക്കെ നന്നാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അവരൊക്കെ നല്ല ഉഷാറാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുവേണ്ടിയുള്ള സബബുകൾ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടോ? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവേ ആരാധനക്കർഹൻ, അല്ലാഹു അല്ലാതെ വേറെ ആരും, അല്ലാഹുവേ എന്നില്ലാതിൽ മറിച്ച് ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല, ലഹുൽ മുൽക്ക് അവനാണ് സകല ആധിപത്യം, വലഹുൽ ഹംദ് സകല സ്തുതിയും അവനാണ്, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എല്ലാത്തിനും കഴിവുള്ളവൻ അവനാണ്, സുബ്ഹാൻ അൽഹംദുലില്ലാഹ് സുബ്ഹാൻ അല്ലാഹ് അല്ലാഹു എത്ര പരിശുദ്ധനാണ്, വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അല്ലാഹു എത്ര വലിയവനാണ്, വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും അല്ലാഹു ഉദ്ദേശിക്കാതെ സാധ്യല്ല. ഇങ്ങനെ ഒരു വ്യക്തി പറഞ്ഞ ശേഷം അല്ലാഹുമ്മഗ്ഫിർലി, അല്ലാഹുവിന്റെ പാപങ്ങൾ നീ മാപ്പാക്കി തരണം. അതല്ലെങ്കിൽ ദഅ, എന്ത് പ്രാർത്ഥനയാണോ അവനുള്ളത്, എന്ത് ദുആയാണോ അവനുള്ളത്, അവൻ അല്ലാഹുവിനോട് പറഞ്ഞാൽ ഉസ്തുജീബല, അവൻ അല്ലാഹു ഉത്തരം നൽകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഞാനോ ഷെയ്ഖ് പറഞ്ഞതല്ല, പ്രവാചകന പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ശേഷം ഫഇൻ തവല്ലാ വസല്ല, അതിനുശേഷം അവൻ നിസ്കരിച്ചാൽ ഖുബിലത് സലാത്തു, അവന്റെ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു വശത്ത് തൗഹീദും അഖീദയും മൻഹജും ഒക്കെ പറയുന്നതിനിടയിൽ ഈ ഇപ്പുറത്ത് നമ്മുടെ സ്വഭാവം മോശമാകുന്ന, നമ്മുടെ ഖുലുഖ് മോശമാകുന്ന, നമ്മുടെ ഇടപാടുകളൊക്കെ മോശമാകുന്ന പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. സൗമ്യമായ ആളുകളോട് സംസാരിക്കുക, ആളുകളോട് സംസാരിക്കുമ്പോൾ മയത്തോടുകൂടി സംസാരിക്കുക. ഇന്ന് പല ആളുകളും ദീനിന്റെ പേരൊക്കെ പറഞ്ഞ് പരുഷമായി കഠിനമായി സംസാരിക്കുന്നതാണ്. സാധാ സംസാരങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള രീതികൾ നമ്മൾ മാറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഏതൊന്നിൽ റിഫ്ക്കുണ്ടോ, സൗമ്യതയുണ്ടോ, അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈർ വെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ ആശയങ്ങളിൽ കാണാം. അതുകൊണ്ട് സഹോദര, ഏറ്റവും നല്ല രൂപത്തിൽ ആളുകളോട് പെരുമാറുക, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായി നമ്മൾ മാറുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമുക്കെതിരെ ആളുകൾ ആക്ഷേപം പറഞ്ഞാലും
നമ്മൾ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെന്ന് ബോധം ഉണ്ടാവുക. ഈ ലോകത്തുള്ള സകല ആളുകൾ നമ്മൾ ഒഴിവാക്കിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ പിന്നെ നമുക്ക് എന്താ പേടിക്കാനുള്ളത്? നമുക്ക് എന്താ പേടിക്കാനുള്ളത്? ഈ ജനങ്ങളാണോ നമുക്ക് ഇവിടെ റിസ്ക് നൽകുന്നത്? അള്ളാഹു ആണ്. അതുകൊണ്ട് സഹോദര, ഏറ്റവും നല്ല ജീവിതം നമ്മൾ നയിക്കുക, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാവുക, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ എന്താ, കാന ഖുലുഖുൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനാണ്. നമുക്ക് നമ്മളെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം അത്രയും മോശപ്പെട്ട ജീർണിച്ച സ്വഭാവമാണ് ഇന്ന് പല ആളുകൾക്കും ഉള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വഭാവം നന്നാക്കുക. പറയുന്ന ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെക്കാളും നല്ലവനാണെന്ന് അർത്ഥം ഒരിക്കലുമല്ല. എന്നെക്കാളും എത്രയോ നല്ല ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകളും, അല്ലെങ്കിൽ എല്ലാവരും, അള്ളാഹു അലം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നന്നാവണം, എല്ലാവരും നന്നാവണം. നമ്മുടെ സ്വഭാവം മാറ്റണം, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാകണം. നമ്മളെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരണം. ആ രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. മശായിഖന്മാരുടെ നസീഹത്തുകൾ നല്ല രൂപത്തിൽ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കേൾക്കുകയും നല്ലത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.